പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരു ചാനലായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നരണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്ധിയിൽ ഇരിക്കാം. വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു മൊഹോരിയുടെ വാക്കല്ല പറഞ്ഞത്, ദൈവ ഹൃദയങ്ങളെ തുറന്നു തന്നില്ല എങ്കിൽ നമുക്ക് ആർക്കൊന്നും മനസ്സിലാകത്തില്ല. സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ എന്തെങ്കിലും ചിന്ത നിങ്ങളെ അറിയിക്കാനല്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നെങ്കിൽ അത് വെറും ബോഷത്വം. പകരം നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളെ കുറിച്ചുള്ള ആ ഇഷ്ടം നിങ്ങളെ അറിയിച്ച്, എന്നാൽ ആ ഇഷ്ടം ചെയ്യുന്നതിന് നമ്മളിലുള്ള ബലഹീനത എന്താണെന്ന് നാം മനസ്സിലാക്കി, ആ ബലഹീനതകളെ തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി, തുടർന്ന് ദൈവം വെച്ച വ്യവസ്ഥയിലൂടെ ബലഹീനതകളെയെല്ലാം തരണം ചെയ്ത് ക്രിസ്തുവിനെ അനുഗമിച്ച് ആ പിതാവിന്റെ മാറിലേക്ക്, ആ പിതാവിന്റെ സിംഹാസനത്തിലേക്ക്, വാ, വാട്ട് എ ഗ്ലോറിയസ് പൊസിഷൻ. ഒരു യാത്രയാണ് ക്രിസ്തുവിലൂടെ ദൈവം നമ്മളിൽ ചെയ്യുന്നത്. ആ മഹത്വമേറിയ യാത്രയ്ക്ക് നമ്മൾ ഒരുക്കുകയാണ്. അവസാനം നമ്മൾ എവിടെ ചെന്ന് എത്തും എന്നറിയാമോ? അപ്പന്റെ സിംഹാസനത്തിൽ ചെന്ന് ആരോട് ചേർന്ന്? ക്രിസ്തുവിന്റെ ഉള്ളിൽ ആ പിതാവിന്റെ സിംഹാസനത്തിൽ ചെന്ന് പരിപൂർണമായി ഒരു കുടുംബമായി നമ്മൾ മാറും. ഭരണത്തിന്റെ കുടുംബം, സ്വർഗീയ പിതാവിന്റെ കുടുംബം, ആ പിതാവിന്റെ മക്കളായി ക്രിസ്തുവിൽ പിതാവിനോട് ചേർന്ന് ക്രിസ്തു ആദ്യ ഫലവും തുടർന്ന് നമ്മൾ ഒരുമിച്ച് ആ പിതാവിന്റെ മാറിൽ അണയണം. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അവസാനം നാം ചെന്നെത്തേണ്ട മണ്ഡലം അതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു വെളിപ്പാട് പുസ്തകം 3:21 വാക്യത്തിൽ സഭയോട് പറയുന്നത്. ലവദൂക്യ സഭയോടാണ്, പക്ഷെ നമ്മളെല്ലാവരോടുമാണ് പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. എത്ര സിംഹാസനമുള്ളൂ? യേശു ജയിച്ച് എവിടെ ഇരുന്നേ? പിതാവിന്റെ സിംഹാസനത്തിലായിരുന്നേ അല്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിലിരുത്തും. അപ്പൊ ഞാനിരുന്ന സ്ഥലം പിതാവിന്റെ സിംഹാസനമാ, നിങ്ങളെയും കൊണ്ട് ഇരുത്താൻ പോകുന്ന പിതാവിന്റെ സിംഹാസനം. എല്ലാവരും കൂടി ഒരൊറ്റ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകണം. ഈ ഒരു കാര്യം മറന്നു പോകരുത്. സിംഹാസനങ്ങളല്ല, സിംഹാസനം. സിംഹാസനങ്ങൾ അനേകമില്ല, സിംഹാസനം. ഇതാണ് കർത്താവായ യേശു പറഞ്ഞത്, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നത് പോലെ അവർ എന്നിലും, സഭ അവർ എന്നിലും ഞാൻ അങ്ങിലും. അങ്ങനെ നമ്മൾ ഒന്നായി തീരണം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നാം മനസ്സിലാക്കുക, ഈ ഒരു തലം മനസ്സിലാക്കി നാം പ്രവർത്തിക്കാനായിട്ട് ഇടയാകുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പിതാവിന്റെ മാറിലേക്കാ, പിതാവിന്റെ ഹൃദയത്തിലേക്കാ, ആ പിതാവിന്റെ സിംഹാസനത്തിലേക്ക്. ഇത് മറന്നു പോകരുത്. അവസാനം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളല്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. സിംഗുലർ, പ്ലൂറൽ അല്ല. ഒറ്റ സിംഹാസനേ ഉള്ളൂ, ഒറ്റ സിംഹാസനം. വെളിപ്പാട് ദിവസം 12 വരുമ്പോ സ്ത്രീയുടെ സന്തതിയായ ആ കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം കാത്തു നിൽക്കുകയാണ്. പക്ഷേ ആ കുഞ്ഞ് ജയം പ്രാപിച്ച കുഞ്ഞായതുകൊണ്ട് സർപ്പത്തിന് കിട്ടിയില്ല. ആ കുഞ്ഞ് നേരെ അവന്റെ പിതാവിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും. സിംഹാസനങ്ങളല്ല, ഒറ്റ സിംഹാസനേ ഉള്ളൂ, പിതാവിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ കുഞ്ഞ് ഒരു കൂട്ടം കുഞ്ഞുങ്ങളാ, ക്രിസ്തു തലയായ ജയം പ്രാപിച്ച സഭയെയാണ് കാണിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. എങ്ങോട്ടൊക്കെയാ പോയേ? അതിന്റെ അപ്പന്റെ സിംഹാസനത്തിലേക്ക്. എന്തിനാ പോയേ? സർവരാഷ്ട്രങ്ങളെയും ഇരുമ്പ് കൊണ്ട് വാഴാനാ പോയേ? ഉൽപ്പത്തി 1:26 നിവർത്തിക്കാനാ പോയേ? ഈ സഹോദരങ്ങളെ, ഇതങ്ങ് ഓടിച്ചു പറഞ്ഞു പോയെങ്കിലും ഇതെല്ലാം നമ്മൾ വായിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഫ്യൂച്ചറിൽ ദൈവം അനുവദിക്കുന്നത് ചെയ്യും. ദൈവം നമുക്ക് വെച്ച ആ മനോഹരമായ പൊസിഷൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, ഒരു ഹൃദയവും നിരൂപിച്ചിട്ടും. മനോഹരമായ ഒരു പൊസിഷൻ, ദൈവത്തിന്റെ മക്കളായി ദൈവത്തോട് കൂടെ വസിക്കുന്ന ആ പൊസിഷൻ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം ദൈവം ആഗ്രഹിക്കുന്നതിൽ നടത്തിയെടുക്കേണ്ട ആ പൊസിഷൻ, ഒരിക്കലും മരണമില്ലാത്ത പൊസിഷൻ. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ഇന്നത്തെ ഫൂളിഷ് ലെവലിൽ മാത്രം, താൽക്കാലികമായതിൽ മാത്രം ചിന്തിച്ച് അവനവന്റെ ഹൃദയത്താൽ കൊടുക്കപ്പെട്ട, മൂഢഹൃദയത്താൽ കൊടുക്കപ്പെട്ട് കിടക്കുന്ന ജനത്തെ അവർക്ക് പ്രകാശം കൊടുത്ത് അവരെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആ മനുഷ്യന് തന്ന ദർശനത്തിലേക്ക് നയിക്കുകയാണ് ഈ ചിന്തകളിലൂടെ ദൈവം ചെയ്യുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം, ഈ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുക, ദൈവരാജ്യത്തിലേക്ക്, രാജാവുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന ആ ചിന്തയായിരുന്നു ദൈവം നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ആ സിംഹാസനത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് നമുക്ക് കടക്കണം. അതിനുള്ള ഏക വാതിൽ കർത്താവായ യേശു ക്രിസ്തു, ഏക വഴി കർത്താവായ യേശു. നമ്മളെപ്പോഴും ബൈബിൾ വിശ്വാസികളാകണം. ബൈബിളിന്റെ അപ്പുറത്തെ വിശ്വാസികളായി ഒരു വിശ്വാസവും ഇല്ലാതെ അവസാനിക്കരുത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ എന്തോ പറയണോ അത് തന്നെ വിശ്വസിക്കുക. അതിന്റെ അപ്പുറത്തേക്കല്ല, അതിന്റെ പുറകിലും അല്ല. പ്രോപ്പർ ഫെയ്ത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം അവിടെ പ്രവേശിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിട്ടും അവിടെ പ്രവേശിക്കാൻ കഴിയാതെ ലോകത്തിൽ കിടന്ന് വട്ടം തിരിയുന്ന ഒരു കൂട്ടം ജനം, മരണത്തിന്റെ മണ്ഡലത്തിൽ കിടന്ന് വട്ടം തിരിയുന്ന ഒരു കൂട്ടം ജനം, മരണത്തിന്റെ മണ്ഡലത്തിൽ കിടന്ന് മതം കളിക്കുന്ന, ഡിനോമിനേഷൻ കളിക്കുന്ന ഒരു കൂട്ടം ജനം, അതിന്റെ പുറകെ പെട്ടുപോയ കുറേ വ്യക്തിത്വങ്ങൾ, അവരെ കബളിപ്പിച്ച് നിർത്തുന്ന പിശാചിന്റെ ആളുകൾ, പുറത്ത് വെള്ളയുടുപ്പും ആടുകളുടെ വേഷവും അകത്ത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ, ഇവരെ തിരിച്ചറിയാൻ കഴിയാതെ ഇവർ എന്റെ ജീവിതത്തിന് നല്ലതാണ് ചെയ്യുന്നത് ചിന്തിച്ചുകൊണ്ട് അവരുടെ പുറകെ പോകുന്ന, അറിയില്ലാത്ത, അറിവില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, ഇതിന്റെ എല്ലാ നടുവിൽ ചിലരെയെങ്കിലും സ്വർഗത്തിലെ ദൈവം തന്റെ ഈ വചനത്തിലൂടെ പിടിച്ചെടുക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സന്ദേശത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാം. കൊച്ചു കൊച്ചു മൂടുകളായിട്ട് മാത്രമേ ഇത് പറഞ്ഞു തരുവാൻ കഴിയുകയുള്ളൂ. കാരണം മനുഷ്യ ഹൃദയത്തിന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം തരുന്നത്. പക്ഷേ ദൈവം കൃപ നൽകി നമ്മളെ കൊണ്ടത് ഗ്രഹിപ്പിക്കും. ഓരോ ആഴ്ചയും നിങ്ങൾ കേൾക്കുന്നത് കേട്ടതിന് ശേഷം അത് ഒരു വീട് പണിയുന്നത് പോലെ, ഒരു 2 ഇഷ്ടിക അല്ലെങ്കിൽ 5 ഇഷ്ടിക അല്ലെങ്കിൽ 4 ഇഷ്ടിക പണിതതിന് ശേഷം അതിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്ത് ഉറപ്പിച്ച് അതിനൊക്കെ വെള്ളം ഒഴിപ്പ് ഉറപ്പിച്ചതിന് ശേഷമാണ് അടുത്തത് പണിയത്. കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടത് നിങ്ങൾ അത് ചുമ്മാ കാഷ്വലായിട്ട് കേട്ടു അങ്ങ് വിട്ടു എങ്കിൽ നിങ്ങൾ ഇന്ന് പണിയുമ്പോൾ നിങ്ങളുടെ ആ പണിക്ക് ബലം ഉണ്ടാകില്ല. കേട്ടത് നല്ല രീതിയിൽ വീണ്ടും 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 കേട്ട് അത് ഉറപ്പിക്കണം. കാരണം നമ്മുടെ മൂഢഹൃദയം വർക്ക് ചെയ്യുന്നത് റിപ്പിറ്റേഷനിലൂടെ. റിപ്പിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് അവിടെ പുറത്തുനിന്ന് എഴുതാൻ പറ്റുകയുള്ളൂ. സ്വർഗത്തിലെ ദൈവം അകത്തുനിന്ന് എഴുതുമ്പോൾ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതാ കേട്ടത് വീണ്ടും 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 നമ്മൾ ധ്യാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കുകയുള്ളൂ. ഇതുകൊണ്ട് ഒന്നാം സങ്കീർത്തനം പറയുന്നത് നിരന്തരം രാപകൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപകൽ ധ്യാനിക്കണം. പക്ഷേ പുതിയ നിയമത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് പരിപാടി തീരും, അത് വെളിപ്പാടാണ്. പഴയ നിയമത്തിൽ വെളിപ്പാടല്ല, മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ രാപകലാണ്, വെളിപ്പാട് ഒരു സെക്കൻഡ് കൊണ്ടാണ്, ഒരു നിമിഷം കൊണ്ടാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളെ മെഡിറ്റേഷനിൽ നിന്ന് റെവലേഷനിലേക്ക് കർത്താവ് മാറ്റുകയാണ്. പക്ഷെ മെഡിറ്റേഷൻ ഇവിടെ ആവശ്യമാണ്. ഈ മെഡിറ്റേഷൻ ഫസ്റ്റ് സെക്ഷനിൽ നടന്നെങ്കിൽ മാത്രമേ തുടർന്ന് റെവലേഷനിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. പലർക്കും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞേ, നിങ്ങൾ കേൾക്കുന്നത് കുറച്ച് കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് അതിനെ ധ്യാനിച്ച് അതിനെ ഉറപ്പിക്കാനായിട്ട് അറിയാറ്. അപ്പോ ഇന്ന് ഇതുമായുള്ള ബന്ധത്തിൽ ദ ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്, ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സന്ദേശത്തിൽ ചിന്തിച്ചതിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ സന്ദേശത്ത് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, എന്നിലെ ഞാൻ കാണാത്ത മനുഷ്യൻ. ഒരുപക്ഷെ നിങ്ങൾ അതിന് ചോദിക്കും, അതിന് വചനമുണ്ടോ? നമ്മൾ കഴിഞ്ഞ സന്ദേശത്ത് ചിന്തിച്ചു, റോമലേഖനം 7-ാം അധ്യായത്തിൽ പക്ഷേ പൗലോസ് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോ അവിടെ രണ്ട് ഞാനെ കാണാം. ഞാൻ ആഗ്രഹിക്കുന്ന ഞാനും പ്രവർത്തിക്കുന്ന ഞാനും. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അഹോ, അപ്പൊ ഒരു ഞാനെ ഞാൻ അറിയുന്നത് പോലും ഇല്ല. ആഗ്രഹിക്കുന്ന ഞാനെ ഞാൻ അറിയുന്നുണ്ട്, പ്രവർത്തിക്കുന്ന ഞാൻ അറിയുന്നത് പോലും ഇല്ല. എന്നിട്ട് അവസാനം പറയുന്നു, ആ പ്രവർത്തിക്കുന്ന ഞാൻ എന്റെ ആഗ്രഹത്തിനൊത്തോണ്ടല്ല പോകുന്നത്, ആ പ്രവർത്തിക്കുന്ന ഞാൻ എന്നെ ബന്ധനാക്കി കളയുന്നു, അവൻ എന്നെ ബന്ധിച്ചു കളയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ലോങ് മെസ്സേജ് ആണെങ്കിലും അത് വായിച്ചു. ആ വായിച്ചത്, സോറി, ഞാനത് കേട്ടു. അത് കേട്ടപ്പോ ഞാൻ ദൈവസ്ഥത്തിൽ ആ വിഷയം വെച്ചു. ദൈവം എന്നെ മനസ്സിലാക്കി തന്നത് ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ആ വ്യക്തിയുടെ ഹൃദയം ആ വ്യക്തിയെ ആക്രമിക്കുകയാണ്. ഒരുപക്ഷെ ഈ ശബ്ദ കാഴ്ചവരിൽ ആ വ്യക്തി ഉണ്ടാകാം. കാരണം എപ്പോഴും ഞാൻ സ്വർഗരാജ്യം അവകാശമാക്കുമോ, ഞാനൊരു ഭാവിയാണല്ലോ, അയ്യോ ഞാനൊരു ഭാവിയാണല്ലോ, എനിക്കൊന്നിനും കഴിവില്ലല്ലോ, ഓരോ ഭയത്തിന്റെ ആത്മാവ് അങ്ങ് വരിക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചു കഴിയുമ്പോൾ ആഗ്രഹിക്കുന്ന ഞാൻ, നമ്മളുടെ ചെറിയ പാർട്ടെ അറിയുന്നുള്ളൂ എന്ന് കഴിഞ്ഞ സന്ദേശം കേട്ടു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീനും കൂടി ഷെയർ ചെയ്താൽ ആ ഭാഗം മനസ്സിലാവും. ഹല്ലേലൂയ. നമ്മളിപ്പോൾ പറഞ്ഞ വചനമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. റോമലേഖനം 7-ാം അധ്യായം പതിനഞ്ചാം വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഞാനെ കാണാം, പ്രവർത്തിക്കുന്ന ഞാൻ. ഞാൻ അറിയുന്നില്ല. അപ്പോ അടുത്ത ഞാനെയും കാണാം, അറിയുന്ന ഞാൻ. ഒന്ന് പ്രവർത്തിക്കുന്ന ഞാൻ, രണ്ടാമത് അറിയുന്ന ഞാൻ. ശ്രദ്ധിച്ചേ, ഒരു മനുഷ്യൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഞാൻ എന്ന വ്യക്തിത്വത്തെ രണ്ടായിട്ട് മുറിക്കപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രം ഇതിനെ കുറിച്ച് പറയുന്നത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്നാണ്. അവർക്ക് ഇത് പുതിയ നോട്ട് എടുക്കാനുള്ള ഒരു മാർഗമായി. കോൺഷ്യസ് മൈൻഡ് അറിയുന്ന ഞാൻ, സബ് കോൺഷ്യസ് മൈൻഡ് അറിയാത്ത ഞാൻ. പക്ഷെ ശാസ്ത്രം ഈ അറിയാത്ത ഞാനിനെ ഞാനെന്നല്ല പേരിട്ടിരിക്കുന്നത്. ശരിക്കും അതാണ് ഞാൻ ഒരു 95%, അറിയുന്ന ഞാൻ ഒരു 5%. ഇതാണ് കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയത് ഇതാ, ഒരു ഐസ്ബർഗ്, ഒരു മഞ്ഞുമല, സമുദ്രത്തിലൂടെ നടക്കുന്ന മഞ്ഞുമല, അതിന്റെ ഒരു അല്പഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതാണ് നമ്മുടെ മനസ്സ്, നാം അറിയുന്ന ഞാൻ. എന്നാൽ നാം അറിയാത്ത ഞാനാണ് ഇതാ താഴേക്ക് കിടക്കുന്നത്. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ബൈബിളിന്റെ ഭാഷ പറഞ്ഞാൽ ഹാർട്ട്. ഇതാണ് പ്രവർത്തിക്കുന്ന ഞാൻ, പ്രവർത്തിക്കുന്ന ഞാൻ. ഈ കാണുന്നത് കാണുന്ന ഞാൻ മാത്രമേ ഉള്ളൂ, ഈ അകത്തുള്ളതാണ് പ്രവർത്തിക്കുന്ന ഞാൻ. പ്രവർത്തിക്കുന്ന ഞാനും കാണുന്ന ഞാനും, ഈ കാണുന്ന ഞാനാണ് എന്റെ കണ്ണ്. അവിടെയാണ് നാം ആഗ്രഹിക്കുന്നത്, അവിടെയാണ് ക്രിയേറ്റീവ് തോട്ട്സ് മൂവ് ചെയ്യുന്നത്. കാണുന്ന ഞാൻ, ഇത് പ്രവർത്തിക്കുന്ന ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇന്ന് നാം ചിന്തിക്കുന്ന ആഴം എന്ന് പറയുന്നത്? യേശു ക്രിസ്തു തന്നെ തന്നെ ആരുടെ കയ്യിലും വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. അതിന്റെ കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യനിലുള്ളത് എന്തെന്ന് യേശു സ്വയമേ അറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ തന്നെ വിശ്വസിച്ച് ആരുടെ കയ്യിലും ഏൽപ്പിച്ച് കൊടുത്തില്ല. മനുഷ്യനിലുള്ളത്, മനുഷ്യനിലുള്ളത് യേശു അറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ തന്നെ വിശ്വസിച്ച് ആരുടെ കയ്യിലും ഏൽപ്പിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 24-25 വാക്യങ്ങളിൽ,
യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല.
ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, യേശു തന്നെത്താൻ ആരുടെ പക്കലും വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. അതിന്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നു, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുക. അതായത് മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് യേശുവിന് അറിയാം. ഇതാണ് പൗലോസും യേശു നമ്മളുടെ വ്യത്യാസം, നമ്മൾ യേശു നമ്മളുടെ വ്യത്യാസം. പൗലോസ് പറയുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്ന എവിടെന്നാ? എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഇത് ഞാൻ അറിയുന്നില്ല. ഞാനത് അറിയുന്നില്ല. പക്ഷേ നമ്മളുടെ മറഞ്ഞിരിക്കുന്ന ഹൃദയത്തിലുള്ളതല്ല യേശുവിനെ അറിയാം. ഇതാണ് പൗലോസ് യേശു നമ്മളുടെ വ്യത്യാസം, നമ്മൾ യേശു നമ്മളുടെ വ്യത്യാസം. നമ്മുടെ ഹിഡൻ ഹാർട്ട്, മറഞ്ഞിരിക്കുന്ന ഹൃദയത്തിലുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ യേശുവിനെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്നെ തന്നെ നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ. അപ്പോ യേശു മനുഷ്യനെ കണ്ടതുപോലെ നമ്മളെ കണ്ടതുപോലെ നമ്മളും നമ്മളെ ഒന്ന് കണ്ടാൽ, നമ്മൾ നമ്മളെ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ അതൊരു കാരണമായി തീരും. മനസ്സിലായില്ല അല്ലേ? ഒരിക്കല് ഒരു വ്യക്തിയോട് പൊറോട്ട കഴിക്കാൻ പറഞ്ഞു. പൊറോട്ടയുടെ കാര്യം പറഞ്ഞപ്പോ സന്തോഷമായല്ലേ? ചിലർക്ക് പൊറോട്ട വലിയ ഇഷ്ടം. ആ വ്യക്തി ചിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ, പൊറോട്ട കഴിക്കാന്ന് പറഞ്ഞപ്പോ ആൾക്ക് പറഞ്ഞു, എനിക്ക് വേണ്ട അയ്യേ. അതെന്ത് പറ്റി? അതായത് ഞാൻ ഒരിക്കലും പൊറോട്ട അടിക്കണ കണ്ടതാ, ഒരു ഹോട്ടലിലെ കിച്ചണില് പൊറോട്ട അടിക്കണ കണ്ടതാ. അതെന്ത് പ്രശ്നം? അയ്യോ, അയാള് പൊറോട്ട അടിക്കണുണ്ട്, അയാള് ഷർട്ട് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, അയാളെ വേർത്ത് കുളിച്ച്, അയാളെ വേർപ്പിങ്ങനൊക്കെ തടച്ച് ഇട്ടിട്ട് അതുകൊണ്ട് തേച്ച് അടി അടി. എന്നിട്ട് അത് കണ്ടപ്പോഴേ ഞാൻ പൊറോട്ടയെ വെറുത്തുപോയി. ഇതേപോലെ പലതിനെയും വെറുത്തിട്ടുള്ളവരല്ലേ നാം? പലതിനെയും വെറുത്തിട്ടുള്ളവരാ. ചിലര് കോഴിയെ കൊല്ലണ കണ്ടപ്പോ അതിന്റെ ബ്ലഡ് വീഴണേണ്ട, അയ്യോ എനിക്കിനി കോഴി വേണ്ട, ഞാനങ്ങ് വെറുത്തുപോയി. പക്ഷെ കോഴിയെ കൊല്ലണ കാണാതെ ആ ഇറച്ചി കൊടുത്തപ്പോ പലപ്പോഴും ടേസ്റ്ററോട് കഴിച്ചു. പക്ഷെ ഒരാശം കോഴിയെ കൊല്ലണ കണ്ടപ്പോ പിന്നെ അങ്ങ് മടുത്തു. ഇങ്ങനെ പലതിനെയും പലതിനെയും വെറുത്തിട്ടുള്ളവരാ അല്ലേ? അപ്പൊ യേശു തന്നെ തന്നെ ഈ മനുഷ്യന്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ചെയ്യുന്ന കാരണം, മനുഷ്യന്റെ ഹൃദയത്തിൽ ഉള്ള ഈ തിന്മകളെയൊക്കെ യേശു കണ്ടതുകൊണ്ട് തന്നെ തന്നെ വിശ്വസിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോ നമ്മളും നമ്മളെ ഒന്ന് കണ്ടാൽ, യേശു കാണുന്നത് പോലെ നമ്മളെ ഒന്ന് കണ്ടാൽ, അതെങ്ങനെ കാണാൻ പറ്റും? വചനത്തിന്റെ സഹായത്തോടെ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഒന്ന് കണ്ടാൽ പിന്നെ ബൈബിളിലെ ചില വചനങ്ങൾ അനുസരിക്കാൻ നമ്മളും തയ്യാറാകും. ദൈവത്തിന്റെ വചനം പറയുന്നത് സ്വന്തം വിവേകത്തിൽ, അതെവിടെ ഇരിക്കണേ? സ്വന്തം ഹൃദയത്തിൽ. സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്, അതിൽ നീ ആശ്രയിക്കരുത്, അത് നിന്നെ ചതിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തുള്ളത് നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ ബോഷത്വത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ചിലർക്കെങ്കിലും അതിൽ ആശ്രയിക്കാതിരിക്കാൻ തക്കവണ്ണം ഒരു ക്രമീകരണം സ്വർഗത്തിലെ ദൈവം ഒരുക്കും. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടു കൂടെ ആണ് നാം ആയിരിക്കുന്നതെങ്കിൽ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു രണ്ട് പാർട്ട്, ഒന്ന് കാണുന്ന ഞാനും കാണാത്ത ഞാനും, ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. Hidden man of the heart. ഹൃദയത്തിലെ ഗൂഢ മനുഷ്യൻ. വായിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാ. ഇപ്പോഴത്തെ കണ്ടീഷനിലല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദൈവം ഏൽപ്പിച്ചു പോലും തരത്തില്ല. അതിനെ മാറ്റി ഒരു പുതിയ ഹൃദയം ദൈവം നമുക്ക് തരും. അതിനുവേണ്ടിയുള്ള പ്രോസസ് ഓൾറെഡി കഴിഞ്ഞു, നമുക്ക് തന്നും കഴിഞ്ഞു. നമ്മളതിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ ഇപ്പോഴും പഴയ ഹൃദയത്തിൽ ആശ്രയിച്ചും ആഗ്രഹിച്ചും പഴയ സ്വപ്നങ്ങളുമായിട്ട് നടക്കുക. അതിനെ ഉപേക്ഷിക്കാൻ നമ്മൾ മനസ്സുണ്ടാകണം. എനിക്ക് പൊറോട്ട വേണ്ട, അപ്പൊ എന്തോ ചെയ്ത് അതിനെ ഉപേക്ഷിച്ചു. ഇതേപോലെ പഴയ മനുഷ്യനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. അവിടെയാണ് ജയം. അല്ലാതെ പഴയ മനുഷ്യന്റെ സ്വപ്നങ്ങളെയും താലോലിച്ച് അത് നിവൃത്തിയാക്കാൻ വേണ്ടി അധ്വാനിച്ച് അത് നിവൃത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് അത് നിവൃത്തിയാക്കാൻ വേണ്ടി ഉപസിച്ച് ഇരിക്കുന്ന ഈ മനുഷ്യൻ, അവന്റെ ഹൃദയത്തിലുള്ളതാണ് അവന് വലുതെന്ന് തോന്നുന്നത്. അവൻ അതിനെയാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന്റെ മുമ്പിൽ അവന്റെ ഹൃദയത്തിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പിൽ വെറും ഭോഷത്വം അത്രേ, അറപ്പത്ര. അപ്പൊ ഈ ഹൃദയത്തെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഈ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണ് എന്ന് ദൈവവചന സഹായത്തോടുകൂടി നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ഇത് വചനപ്രകാരം ഈ മനുഷ്യനെ ഒന്ന് കണ്ടുള്ളൂ. ഒന്ന് പത്രോസ് 3:3. ഓ ലോർഡ് ഐ ലവ് യു. അതിന്റെ 4 സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. എന്ത്? ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, ഹിഡൻ മാൻ, മറഞ്ഞിരിക്കുന്ന മനുഷ്യൻ. മനുഷ്യന്റെ 2 ഭാഗങ്ങൾ, ഒരു ഭാഗം മറഞ്ഞിരിക്കുകയാണ്, മറഞ്ഞിരിക്കുന്ന മനുഷ്യൻ, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിലല്ല, പുതിയ ഹൃദയത്തിന്റെ കണ്ടീഷൻ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദൈവത്തിന് അറപ്പാണ്, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് ഉപേക്ഷിക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, പുതിയതിനെ ധരിക്കുക. പുതിയതാണ് ദൈവത്തിന്റെ വിലയേറിയത്, പുതിയതാണ് ക്രിസ്താനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ക്രിസ്താനുരൂപമായി പണിയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാം. നിങ്ങൾ പലപ്പോഴും സഹോദരങ്ങളെ, നിങ്ങളെന്ന് പറയുമ്പോൾ ഞാനും അടക്കമുള്ള കാര്യമാണ് ഈ പറയുന്നത്, എല്ലാവർക്കും ഇതേ ലെവലാണ്, വിശുദ്ധ പൗലോസും അടക്കം. ഈ പഴയ ഹൃദയത്താലാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. ഇവിടെയുള്ള ഈ കാണുന്ന ഹാർട്ട് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കാണുന്ന പ്രോഗ്രാമുകളിൽ 1% നമുക്ക് നന്മ തരുന്നതല്ല, നമ്മളെ ചതിക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അവന് പേരിട്ടിരിക്കുന്ന ചതിയൻ. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, ഇവന്റെ അകത്തിരിക്കുന്നത് നമ്മൾ അറിയത്തില്ല എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ അകത്തുനിന്ന് ഈ സംഭവങ്ങളൊക്കെ പൊങ്ങി വന്ന് ഈ ചെറിയ ഈ ഒരു 5% പോലും ഇല്ലാത്ത നമ്മുടെ കണ്ണിന്റെ ആ ഭാഗത്തെ അങ്ങ് ആക്രമിക്കും. അവിടെ വരുന്നത് മാത്രമേ നമ്മൾ അറിയൂ, അവിടെ എത്തുമ്പോൾ മാത്രമേ നമ്മൾ അറിയൂ. ഇത് കഴിഞ്ഞു കഴിയുമ്പോ നമുക്കറിയാം. ചിലര് ചോദിക്കും, എന്തുവാടി നിന്റെ മോഹം ഇങ്ങനെ കറുത്തിരിക്കുന്നേ, ഇരുണ്ടുപോയല്ലോ പെട്ടെന്ന്, രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
വേറെ ഒന്നുമല്ല, ഈ അകത്തുള്ളതുണ്ടല്ലോ, ഈ അകത്തുള്ളത് പുറത്തേക്ക് ഇറങ്ങിയതാ. അകത്തുള്ളത് മുറയും നിറച്ച് വിഷമാണ്, വിഷം. ഒരല്പമേ അവിടെ നല്ലതുള്ളൂ, അത് പണ്ട് ദൈവം വെച്ചതാ. ഇതാ ഇത് പുറത്തേക്ക് ഇറങ്ങിയ മുഴുവൻ വിഷം. വിഷം ഇറങ്ങിയപ്പോ മോഹം ഇരുണ്ട്, കണ്ണിന്റെ ഉള്ളിലൊക്കെ കറുത്ത്. ആ കൊച്ചു കരിയെടുത്ത് തേച്ചതൊന്നും അല്ല, അകത്തുനിന്ന്, ഹൃദയത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മോഹം എന്നൊക്കെ പറയണ കേൾക്കാറില്ലേ, ചിലപ്പോ ചിലരെ കാണുമ്പോ കേട്ടിട്ടില്ലേ. ഓ, ഇന്ന് ഭയങ്കര തെളിച്ചമാണല്ലോ മുഖത്തിന്, കാരണം എന്തോ സന്തോഷ കാര്യങ്ങളെ കേട്ടു. അപ്പോ സന്തോഷ കാര്യങ്ങളെ കേട്ടപ്പോ ആ സന്തോഷ കാര്യമാണ് ഇപ്പൊ പൊങ്ങി വരുന്നത്. കാരണം ഇതാ മോൾ ഇതാ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, ബോംബെയിൽ നിന്ന് വരുന്നു, ഭർത്താവ് വരുന്നു. അങ്ങനെ പറഞ്ഞില്ല, ഭർത്താവ് വരുമ്പോ പലർക്കും സന്തോഷം ആകണമെന്നില്ല. കുഞ്ഞുങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോ പലർക്കും സന്തോഷമാണ് അല്ലെ, അവരുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കും, മുഖം പ്രകാശിക്കും. അപ്പോ ചില ചിന്തകൾ കടന്നു വരുമ്പോൾ മുഖം പ്രകാശിക്കും, ചില ചിന്തകൾ കടന്നു വരുമ്പോൾ മുഖം ഇരുണ്ടുപോകും. അത് ആത്മലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ഇത് നമ്മളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലെ നല്ലൊരു പങ്ക് അസുഖങ്ങളെയും നമുക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. ദൈവത്തിന്റെ വചനം പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു മെഡിസിന്, നല്ലൊരു ഔഷധം. അപ്പൊ ഈ ഭാഗത്തെ നമ്മൾ ഇളക്കരുത്. ഈ ഭാഗത്ത് വിഷമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ ആ ഹൃദയത്തെ അതിന്റെ സന്തുഷ്ടിയിൽ നമുക്ക് നിർത്താൻ കഴിയും. പക്ഷേ അത് അങ്ങനെ നിർത്താനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതിനെ ഇളക്കി കളയാനാണ്. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്, എ ചിയർഫുൾ ഹാർട്ട് ഇസ് എ ഗുഡ് മെഡിസിൻ. നല്ലൊരു മരുന്നാണ്, നല്ലൊരു മരുന്ന്. കാരണം ഇത് അകത്തുനിന്ന് വിഷം പുറത്തേക്ക് വരും. ചിലരുടെയൊക്കെ വാക്ക് അകത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവൾ പറയാറ്, അയ്യോ ആ വാക്ക് എന്നെ അങ്ങ് കഴിപ്പിച്ചു കളഞ്ഞു ബ്രദറെ. ഇങ്ങനെയുണ്ടാവും മനുഷ്യനിൽ വിഷം, കയ്പിച്ചു കളഞ്ഞു, എന്നെ അങ്ങ് കയ്പിച്ചു കളഞ്ഞു. കാരണം ഇതിന്റെ അകത്തുനിന്ന് വന്ന വിഷമാണ്, അകത്തുനിന്ന് വന്ന വിഷം. ചില വ്യക്തികളുടെ വാക്ക് കേൾക്കുമ്പോ, ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഇതാ എംപ്ലോയിയുടെ അയാളുടെ വായിലിരിക്കുന്ന ചീഞ്ഞതും പുളിച്ചതും ഒന്ന് കേക്കണ്ട ബ്രദറെ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ സംഭവം ഉണ്ട്, വായിൽ വരുമ്പോ വിഷയമായി തീരുന്നു. ഇതാ കർത്താവ് പറഞ്ഞേ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അധരത്തിലൂടെ സംസാരിക്കുന്നതെന്ന്. ഈ ഹൃദയമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണേ. അപ്പൊ നമ്മുടെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന ആ പൊറോട്ട അടിക്കുന്ന അടക്കള പോലത്തെ സംഭവമാണ് ഈ സംഭവം. പിടുത്തം കിട്ടിയോ? ഇതിന്റെ ഉള്ളിലുള്ള സ്വപ്നങ്ങളെ നിവർത്തിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ. അപ്പൊ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോ, ഇതിനുള്ളിലിരിക്കുന്ന സംഭവം അറിഞ്ഞു കഴിയുമ്പോ, പിന്നെ നമ്മുടെ സ്വപ്നം നിവർത്തിക്കാൻ ഈ ജീവിതത്തെ ഉപയോഗിക്കാതെ ക്രിസ്തുവിന്റെ സ്വപ്നത്തെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ നിവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഈ ജീവിതം ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോ പിന്നെ പേടിക്കാനൊന്നുമില്ല. അയ്യോ ബ്രദറെ എനിക്ക് പേടിയാവുന്നു, ഞാൻ സ്വർഗരാജ്യത്തിൽ പോവുക ബ്രദറെ, ഞാൻ സ്വർഗരാജ്യത്തിൽ പോവുക ബ്രദറെ. സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് നിന്നെ ആക്രമിക്കുക. യഥാർത്ഥത്തിൽ കുഞ്ഞേ, നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെങ്കിൽ നിനക്ക് ഭയപ്പെടാനില്ല. പാപകരമായ ചിന്തകൾ നിന്റെ ഉള്ളിലുണ്ട്, അത് പൊങ്ങി വരുമ്പോൾ നീ ദൈവത്തിൽ മുട്ടുമടക്കണം, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം. അവിടെ ദൈവം നിന്നെ നയിക്കുവാനായിട്ട് ഇടയാകും, ദൈവം നിന്നെ നടത്തുവാനായിട്ട് ഇടയാകും. ഈ യാത്രയിൽ പലപ്പോഴും നമ്മൾ കുഴിയിൽ വീഴും. വീഴാൻ വേണ്ടി വീഴുകയല്ല, ആ കുഴിയിൽ വീഴുമ്പോഴുള്ള നമ്മുടെ മനോഭാവമാണ് കാര്യം. ആ മനോഭാവം രണ്ട് ടൈപ്പായിട്ടുണ്ട്. ഒന്ന്, പാപം ചെയ്താലൊന്നും കുഴപ്പമില്ലെന്നേ, യേശുവിന്റെ രക്തമല്ല അടക്കിരിക്കുന്നേ. അങ്ങനെ നമ്മുടെ ഒരു മനോഭാവമാണെങ്കിൽ നമ്മൾ യേശുവിന്റെ രക്തത്തിനെ വില കൽപ്പിക്കാത്തവരാ. പകരം ഈ യാത്രയിൽ എന്റെ ആഗ്രഹം മുഴുവൻ എന്റെ യേശുവിനെ അനുഗമിച്ച് നീതിയോടെ ജീവിക്കണമെന്നാണ്. അതിനുവേണ്ടി ഞാൻ യേശുവിനെ അനുഗമിക്കുമ്പോ, പ്രിയ സഹോദരി, പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല എന്ന്, ഹൃദയം നമ്മുടെ കൺട്രോളിലല്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കാറ് ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തി, ഇതാ എവിടെയെങ്കിലും കാറ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് അവിടെ എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇതാ ഗവൺമെന്റ് അതിനൊരു ഇൻഷുറൻസ് വെച്ചിട്ടുണ്ട്, ഇൻഷുറൻസ് അതിനെ റിപ്പയർ ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് വണ്ടി പോയി ഇടിക്കാൻ വേണ്ടി പോയി ഇടിക്കരുത്. പക്ഷെ പോകുന്ന വഴിക്ക് അറിയാതെ അവിടെ തട്ടി ഇവിടെ തട്ടി ആ ഗ്ലാസ് പോയി ഗ്ലാസ് പോയി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ആ നിയമം അതിനെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് പോലെ ഇതാ നമ്മൾ ഈ യാത്രയിൽ കടന്നു പോകുമ്പോൾ അറിയാതെ പല പല വിഷയങ്ങളും അവിടെ തട്ട് ഇവിടെ തട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ തട്ടാൻ വേണ്ടി തട്ടുന്നവനെ ദൈവം തട്ടും. പക്ഷേ അറിയാതെ നീതിയുടെ യാത്രയിൽ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തട്ടുകളും മുട്ടുകളൊക്കെ ഉണ്ടായാൽ അതിനെയൊക്കെ റിപ്പയർ ചെയ്യാനാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് ഇന്നും അവൈലബിൾ ആണ്. ഇന്നും അവൈലബിൾ ആണ് ആ യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് ശുദ്ധി ജീവിത വിശുദ്ധിയിൽ എപ്പോഴും കീപ്പ് ചെയ്ത് യേശുവിനെ വീണ്ടും അനുഗമിക്കുക. വീണ്ടും 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 അങ്ങനെ വീഴ്ച ഉണ്ടാകും. ഓരോ വീഴ്ച വീഴുമ്പോ അയ്യോ ബ്രദറെ ഞാൻ സ്വർഗത്തിൽ പോവോ ബ്രദറെ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ബ്രദറെ നിങ്ങൾ പോവില്ലെന്നൊന്നും. അത് ദൈവമല്ലയോ തീരുമാനിക്കണേ. ഇവിടെ പറഞ്ഞു തരാനേ പറ്റുകയുള്ളൂ. ഇനി പിൻപിലേക്ക് തിരിയണ്ട, പിൻപിലെ ഹൃദയത്തിലേക്ക് തിരിയണ്ട, ഇനി മുൻപിലേക്ക് നോക്കി മുമ്പോട്ടേക്ക് പോ. പിൻപിലേക്ക് തിരിയുന്നത് കൊണ്ട് പിൻപിലുള്ള ഹൃദയത്തിന്റെ ആക്രമണത്തിന് ഇരയായി അവിടെ നിൽക്കുന്നത് കൊണ്ടുവാ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത്. ഇനി മുൻപിലേക്ക് പോകാൻ നോക്ക്. ഇതാ ആ കാറ് ഇടിച്ചു കേടായി ഉടനെ ഇൻഷുറൻസ് ഇതാ മൂന്ന് കൊട്ടേഷൻ എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഇന്ന ഗ്യാരേജ് കൊണ്ടിടാൻ പറഞ്ഞു, അവനെ റിപ്പയർ ചെയ്തു വീണ്ടും യാത്ര മുന്നോട്ടേക്ക് പോകണം. അല്ലാതെ ബ്രദറെ എന്റെ കാർ ഇടിച്ചു പോകും ഇനി ഞാനിപ്പോ എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് അവസാനിക്കുകയല്ല. നമ്മളെ ഇടയ്ക്ക് വെച്ച് ഇച്ചിട്ട് പോകുന്ന ക്രിസ്തു അല്ല, നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ക്രിസ്തുവാ. എപ്പോഴും ശ്രദ്ധിക്കണം, ഇടിക്കാൻ വേണ്ടി ഇടിക്കരുത്. ഇടിക്കാൻ വേണ്ടി ഇടിക്കണത് എങ്ങനെയാ? ഇടിച്ചാലും കുഴപ്പമില്ല ബ്രദറെ, ഇൻഷുറൻസ് ഉണ്ടല്ലോ. ടിഷും അങ്ങനെ ഇടിക്കരുത്. വ്യഭിചാരം ചെയ്താലൊന്നും കുഴപ്പമില്ല ബ്രദറെ, യേശു രക്തമല്ലേ ഉള്ളേ. അതപകട. അങ്ങോട്ടേക്ക് പോകരുത്. കാരണം അത് പുറയിലത്തെ ഹൃദയത്തെ നോക്കി ജീവിക്കുക. ഇനി ഈ ഹൃദയത്തെ വിട്ടിട്ട് നമുക്ക് പുതിയൊരു ഹൃദയം, മാംസമായ ഒരു ഹൃദയം, ദൈവാനുരൂപമായ ഹൃദയം ദൈവം ഒരുക്കി കഴിഞ്ഞു. അതിനെ എടുത്ത് ധരിച്ച് ധരിച്ച് മുന്നോട്ടേക്ക് പോകും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഉത്തരം വേണമല്ലോ, എല്ലാവർക്കും ഉത്തരം ഒരുമിച്ചായി. ദാ ശ്രദ്ധിച്ചേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയം നിറയെ തിന്മ നിറഞ്ഞ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യും. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കൊന്ന് പറഞ്ഞു ചിന്തിച്ചോ. ഉടനെ തന്നെ നിങ്ങൾ അന്ന് വചനം കേട്ടിട്ട് ആഗ്രഹിച്ചു പോയത് എന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, എന്റെ ഭാര്യയെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ ഈ ഭാഗം ആഗ്രഹിച്ചത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്, ഈ ഭാഗം ആഗ്രഹിച്ചതാ. പക്ഷേ ഭാര്യ ഒരു വാക്ക് ഇങ്ങോട്ടും പറഞ്ഞപ്പോ അത് ഇച്ചിരി കയ്പിക്കുന്ന വാക്കായിരുന്നു. അത് നേരെ പോയത് ഇങ്ങോട്ടേക്കാ, ഈ ഹൃദയത്തിലേക്കാ പോയി. ഇവിടെ നിന്ന് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന വണ്ണം കുറെ എണ്ണങ്ങ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിങ്ങൾക്ക് കുറെ എണ്ണങ്ങ പുറത്തേക്ക് ഇറങ്ങി ഇതിപ്പോ ഇങ്ങനെ വന്ന് വായ് വഴി നേരെ അവളുടെ ഹൃദയത്തിലേക്ക് പോയി. അത് അവളുടെ ഹൃദയത്തിന്റെ ആ അകത്തേക്ക് കീറി എന്ന് പോയി. അപ്പൊ അവളുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് കുറെ അങ്ങ് എടുത്തു. അത് ആ സഹോദരി ഇതാ അവിടെ നിന്ന് നേരെ ഭർത്താവിനോട് കൊടുത്തു. അപ്പൊ ഭർത്താവിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പോയി. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. ഇതെല്ലാം എവിടെ എത്തി? ഭൗതിക മണ്ഡലത്തിലെത്തി. ഭൗതിക മണ്ഡലത്തിലെത്തി. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, കുഞ്ഞെ നിന്റെ വായിലൂടെയാണ് വന്നത്, നിന്റെ വായ നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്. ഇത് നീ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പുറത്തേക്ക് എടുത്തപ്പോ അത് നിന്നെ അശുദ്ധമാക്കി. ഇതാ കർത്താവ് പറയുന്നത്, ഒരുവൻ വായിലൂടെ അകത്തേക്ക് കഴിക്കുന്ന ഇതാ ചോറോ ബിരിയാണിയോ ഒന്നും അല്ല അവനെ അശുദ്ധമാക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ നിന്ന് അവന്റെ വായിലൂടെ പുറത്തേക്ക് വരുന്ന സംഭവം അവനെ അശുദ്ധമാക്കും. അതുപോലെ ഇതൊന്നും നമ്മൾ സൂക്ഷിക്കുക, ഇതൊന്നും നമ്മൾ സൂക്ഷിക്കുക. കാരണം ഈ ഈ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പണി കിട്ടും. ഈ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചോ. ഏതടക്കള? ഈ ഹൃദയം എന്ന അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തു. അല്ലെങ്കിൽ നമുക്ക് അത് നല്ലതല്ല. ലോർഡ് ഐ ലവ് യു. സഭാപ്രസംഗം 5:6 വായിച്ച്
നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്.
ശ്രദ്ധിച്ചേ, അവിടെ പറയാണ് നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. സഹോദരങ്ങളെ, ഈ വായെ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. എല്ലാ സ്വത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഒരു വിധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ശരീരം വ്യക്തമായി സൂക്ഷിച്ചില്ല എങ്കിൽ പല പല വിഷയങ്ങൾ വരും. അത് അതിനെ കുറിച്ചല്ല പറയുന്നത്, ഹൃദയത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് വായിലൂടെയാണ് വരുന്നത്, അതൊന്നും സൂക്ഷിക്കണം. പക്ഷെ ഒരുവരും വായ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എവിടെ കൺട്രോൾ ചെയ്യണം? ഹൃദയത്തെ കൺട്രോൾ ചെയ്യണം. അപ്പോ നിന്റെ വായ നിന്റെ ദേഹത്തിന് ഭാവകാരണമായി മാറരുത്. ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ നാൾ അവിടെ കിടക്കും സഹോദരങ്ങളെ. ചിലപ്പോ ഇത് അകത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വലിവ് വരുന്നത്, ആ വലിവ് അതിനു മുമ്പ് ഉണ്ടായില്ല, അപ്പോഴെ കയറി വന്നേ. ഇതൊക്കെ അകത്തുനിന്ന് ഉണ്ടായിരുന്നാണ്, ഇത് പുറത്തേക്ക് എടുത്തതാ നമ്മള്. പിന്നെ അത് പോവോ? പിന്നെ അതങ്ങ് പോകില്ല, അവിടെ കിടക്കും, അവിടെ കിടക്കും. അത് പിന്നെ നമ്മള് യഥാർത്ഥ പരിഹാരത്തിലേക്ക് നമ്മൾ പോകത്തില്ല. നമ്മൾ ശരീരത്തിന്റെ പുറത്തുള്ള ഡോക്ടറെ കാണും, അദ്ദേഹം പഠിച്ചത് അദ്ദേഹം ചെയ്തു തരും. പക്ഷെ ഇത് പോവോ? ഇത് വീണ്ടും വീണ്ടും വന്നോണ്ടേ. അത് അങ്ങനത്തെ അസുഖമാകട്ടെ, ചിലപ്പോൾ തൊലിപ്പുറത്തൊരു അസുഖമായിരിക്കും വരുന്നത്. ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ഈ സംഭവങ്ങളെ, നമ്മളെ തന്നെ അശുദ്ധമാക്കുകയാണ്. ഇതാണ് മാനുഫാക്ചർ പറയുന്നത്. അപ്പോ നമ്മൾ എപ്പോഴും ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടമാണ്. ഈ ഭാഗത്തൊന്ന് നിൽക്കുന്ന കാര്യം, ഇന്ന് പലരും ഈ കുഴിയിൽ വീണ് കിടക്കുകയാണ്. പിന്നെ നിന്റെ ഭർത്താവ് നിന്റെ ഹൃദയത്തിന്റെ അകത്തെ തിന്മകളെ പുറത്തേക്ക് എടുക്കാൻ നീ അനുവദിക്കരുത്. ഭർത്താവ് അവിടെ കിടന്ന് കൊല വിളിച്ചോട്ടെ, കൊല വിളിച്ചോട്ടെ, പക്ഷേ അകത്തുനിന്ന് കുഞ്ഞെ നിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളത് പുറത്തേക്ക് എടുത്തിട്ട് നീ ഒരു രോഗിയായി മാറുന്ന എന്തിനാ? മാത്രമല്ല നിന്റെ സോള് അശുദ്ധമാകുന്നു, എന്തിനാ നരകത്തിലേക്ക് യാത്രയാകുന്നത്? ഇവിടെയൊക്കെ ഒരു ആത്മസംയമനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. 10:15 വായിച്ച് മാനുഫാക്ചർ സൃഷ്ടാവ് പറഞ്ഞ് ശ്രദ്ധിച്ച്.
മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു.
ഇനി വായിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം അത് തന്നെ താഴേക്ക് വായിക്കുമ്പോ അതിന്റെ 18 വായിച്ച്
വായിൽ നിന്ന് പുറപ്പെടുന്നതോ
ഈ വായിൽ നിന്ന് പുറപ്പെടുന്നത് എവിടെ നിന്ന് വരുന്നു?
ഹൃദയത്തിൽ നിന്ന് വരുന്നു.
ആ വായിൽ നിന്ന് പുറപ്പെടുന്നു, ഹൃദയത്തിൽ നിന്ന് വരുന്നു.
അതാ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു.
ശ്രദ്ധിച്ചു കേട്ടോ, അതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് വരുന്നു, ഹൃദയത്തിൽ നിന്ന് വരുന്നു, അതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അവനെ അതിനെ ഇംബാലൻസ് ചെയ്ത് കളയും, അവനെ ഇംബാലൻസ് ചെയ്യും. ഹൃദയത്തിൽ നിന്നുള്ളത് അദൃശ്യമാണ്, ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ ആയ കാര്യങ്ങൾ, ആ ചിന്തകളാണ് നമ്മളുടെ വിസിബിൾ ബ്രെയിനെ, ബ്രെയിൻ ഒരു കൺട്രോളിങ് സെന്ററാ, വിസിബിൾ ബ്രെയിനെ നിയന്ത്രിക്കുന്നത്. ബ്രെയിന് കാണാൻ പറ്റും, ഇതൊന്ന് ഈ കള്ളൊന്ന് കട്ട് ചെയ്താൽ മതി, അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോ അദൃശ്യവും ദൃശ്യവും തമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു CCD ആണ്, ഒരു ചാർജ്ഡ് കപ്പിൾ ഡിവൈസ് പോലെ ഉള്ള ഒരു CCD ആണ് നമ്മുടെ ബ്രെയിൻ. അദൃശ്യമായതിനെ ആ ബ്രെയിൻ എന്ത് ചെയ്യും? അത് ദൃശ്യമായ ബയോളജിക്കൽ ആക്ഷനുകളാക്കി മാറ്റും, കെമിക്കൽസ് റിലീസ് ചെയ്യും. കമാൻഡ് അനുസരിച്ച്, അകത്തുനിന്ന് വരുന്ന ചിന്തക്കനുസരിച്ച് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് ചില കെമിക്കലുകൾ റിലീസ് ചെയ്യും. ആ കെമിക്കലുകൾ റിലീസ് ചെയ്യുമ്പോൾ ആ കെമിക്കലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുഖം കറക്കുകയും വെളുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നമ്മുടെ ഹൃദയമായിരിക്കുന്നത്. അപ്പോ ഹൃദയത്തിൽ നിന്ന് എടുക്കുന്നത് സൂക്ഷിച്ചെടുത്തില്ല എങ്കിൽ നമ്മൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഫാക്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിന് ഓപ്പോസിറ്റ് ആണ് പ്രവർത്തിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ്, അതായത് ഫാക്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വാഹനത്തിൽ വളരെ പ്യുവർ ആയിട്ടുള്ള ഡീസലോ പെട്രോളോ ഒഴിക്കണം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ അതിൽ ഒഴിച്ച് ഓടിക്കുന്നത് മണ്ണെണ്ണയാണ്, അത് പെട്ടെന്ന് കേടായി പോവും. ഇതേപോലെ ഫാക്ടറി സ്വർഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതി, ആ ഹൃദയത്തിൽ നിന്ന് ആ ദൈവിക ചിന്തകൾ, സ്വർഗത്തിൽ നിന്ന് ദൈവിക ചിന്തകൾ നമ്മുടെ ദൃശ്യമായ ബ്രെയിനിലെത്തി, തുടർന്ന് ആ ദൃശ്യമായ ബ്രെയിൻ ഇതാ അതാണ് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇഷ്ടങ്ങൾ സ്വീകരിച്ച് ആ സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഓരോ ഡിസ്ട്രിക്റ്റുകൾക്ക് അയക്കണം. ഓരോ ഡിസ്ട്രിക്റ്റുകളാണ് ഇതുണ്ടോ, ഇവിടെയൊക്കെ ഡിസ്ട്രിക്റ്റാണ്, ഇതൊക്കെ വില്ലേജാണ്, ഇത് പഞ്ചായത്താണ്. ഇതാ ഇവിടെയൊക്കെ അയച്ചിട്ട് അതിലൂടെ ഓരോ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കണം, ഓരോ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കണം. പക്ഷേ ബ്രെയിന് കിട്ടുന്ന ചിന്തകൾ തല തിരിഞ്ഞതാണെങ്കിൽ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന കെമിക്കലുകൾ, ബയോളജിക്കൽ ആക്ഷൻ തല തിരിഞ്ഞതായിരിക്കും. അങ്ങനെ തല തിരിഞ്ഞു പോയാൽ അവയവങ്ങൾക്ക് ആ ബ്ലഡിലൂടെയാണ് ഇത് മുഴുവൻ സപ്ലൈ നടക്കുന്നത്. ആ സപ്ലൈ കമാൻഡുകൾ ഇതാ പോകുന്നത് ബാൻഡുകളിലൂടെയാണ്. എന്നാൽ അതിനെ നിവർത്തിക്കുന്ന സപ്ലൈ, അവിടെ ബലമുണ്ടാക്കുന്ന സപ്ലൈ നടക്കുന്നത് ബ്ലഡിലൂടെയാണ്. അതിലൂടെയാണ് ഓക്സിജനും ന്യൂട്രിൻസും ഒക്കെ പാസ് ചെയ്യപ്പെടുന്നത്. അത് പോകുന്നത് തലതിരിഞ്ഞ അവസ്ഥയിലായിരിക്കും, തലതിരിഞ്ഞ അവസ്ഥയിലായിരിക്കും. അപ്പോഴാണ് നമ്മളുടെ നോർമൽ കൗണ്ടുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യസ്തമായി പോകുന്നത്. അപ്പോ റൈറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടി, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് പറയുകയാണ്, ഇതാ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്, അവനെ അശുദ്ധമാക്കുന്നത്. അവന്റെ വായ സംസാരിക്കണമെങ്കിൽ വായ ഡയറക്റ്റ് കണക്ഷൻ ബ്രെയിനുമായിട്ടാണ്, ബ്രെയിൻ ഡയറക്റ്റ് കണക്ഷൻ മനസ് ഹൃദയവുമായിട്ടാണ്. അത് അദൃശ്യമാണ്, ബ്രെയിൻ മുതൽ കാര്യം ദൃശ്യമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇത് മനുഷ്യനെ അശുദ്ധമാക്കും. അപ്പൊ ഈ ഭാഗം ഒന്ന് സൂക്ഷിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മളുടെ ജീവിതം അപകടത്തിലാകും. അപ്പൊ ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയത്തെ ഉപയോഗിക്കുന്ന സൂക്ഷിക്കണം. ഇതാ ആ പൊറോട്ട അടിക്കുന്ന അടക്കള, ആ അടക്കള വൃത്തികേടാണ്, വൃത്തികേടാണ്. അയാളെ വേർപ്പും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അഴുക്കൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് അടി. പക്ഷേ അവിടെ ആ അടക്കള ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോ ആ അടക്കളയിൽ വൃത്തിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ചീത്ത നിക്ഷേപം മാത്രമല്ല നല്ല നിക്ഷേപം ഉണ്ട് അതിനുള്ളിൽ. പക്ഷെ നല്ല നിക്ഷേപം കുറച്ചേ ഉള്ളൂ, അത് കവർ ചെയ്ത് കിടക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ചീത്ത നിക്ഷേപത്തിന് ചീത്തത് പുറപ്പെടുവിക്കുന്നു. അപ്പൊ ചീത്ത എടുക്കരുത് അകത്തുനിന്ന്, കുറച്ച് നല്ലതുണ്ട്. പക്ഷെ ഇതൊക്കെ കർത്താവ് അതിനെല്ലാം മാറ്റിയിട്ട് പുതിയത് നിങ്ങൾ കൊണ്ടുവരും. അപ്പൊ ആ പുതിയ ഹൃദയം, ആ ഒരു ഹൃദയത്തിന്റെ ആ ഒരു പ്രവർത്തന രീതിയിലേക്ക് നമ്മൾ മാറണം. അവിടെ ആരും തന്റെ സഹോദരനോടോ സഹോദരിയോടോ കർത്താവിനെ അറിയുക എന്ന് പറയുന്നത് ആവശ്യമില്ല. അവരെ അപാല വൃത്തം കർത്താവിനെ അറിഞ്ഞിരിക്കും. ഇതാണ് ആ പുതിയതിന്റെ ഉദ്ദേശം. എബ്രായലേഖനം 8:8 പത്താം വാക്യം.
ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെ ആകുന്നു, ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു.
പഴയതിനെയൊക്കെ ദൈവം കളയുക, പഴയതിനൊക്കെ ദൈവം കളഞ്ഞ് ദൈവം പുതിയതിനെ കൊണ്ടുവരിക. വെളിപ്പാട് പുസ്തകം അവസാനം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണാം, ഇതാ ഞാൻ സകലതും പുതിയതാക്കിയിരിക്കുന്നു, സകലതും പുതിയതാക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയാണ്, ഇതാ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഞാന് ഇതാ എന്റെ ചിന്തകളെ ഇവരുടെ മനസ്സിൽ കൊണ്ടുവരും. ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ടു ദെയർ മൈൻഡ് ആൻഡ് ഓൺ ദെയർ ഹാർട്ട് ഓൾസോ വിൽ ഐ റൈറ്റ് ദം. അവരുടെ ഹൃദയത്തിൽ ഞാൻ അത് എഴുതും. എന്നിട്ട് ഞാൻ അവരെന്ത് ചെയ്യും, എന്റെ വഴികളിൽ നടക്കുമാറാക്കും. ഈ ഒരു പ്രോസസ്സാണ് ഇന്ന് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ പരിപൂർണമായിട്ടും ഇതാ വെളിപ്പാട് പുസ്തകം 21:1 ഇതാ അതിന്റെ 5 കടന്നു വരുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ സകലത്തെയും പുതിയതാക്കിയിരിക്കുന്നു. വായിച്ചാട്ടെ.
ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു.
ഇതാ ഞാൻ സകലതും പുതിയതാകുന്നു. അപ്പോ നമുക്കും ഈ ഒരു റിനീവൽ പ്രോസസ്സിലേക്ക് കടന്നു പോകാം. അതായത് പഴയതിലെ സ്വപ്നങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയല്ല, ഒരു റിനീവൽ പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു പോകണം. അപ്പൊ പഴയതിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അശുദ്ധമായി കൊണ്ടേയിരിക്കും, നമ്മൾ തന്നെ അശുദ്ധമായി കൊണ്ടേയിരിക്കും. പഴയതിന്ന് എടുക്കല്ലേ, പഴയതിനെ കളയാൻ വേണ്ടി വെച്ചേക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഒന്ന് നടത്തി പോവുക. അപ്പോ തന്നെ ശ്രദ്ധിച്ചോളാം, അതിനുള്ളിലുള്ള നല്ലത് മാത്രം എടുക്കണം, ചീത്ത എടുക്കരുത്. ചീത്ത എടുക്കരുത്. ഭാര്യ വരെ ചീത്ത എടുപ്പിക്കാനായിട്ട്, ഭർത്താവ് വരെ ചീത്ത എടുപ്പിക്കാനായിട്ട്, അപ്പം വരെ ചീത്ത എടുപ്പിക്കാനായിട്ട്, മക്കൾ വരെ ചീത്ത എടുപ്പിക്കാനായിട്ട്, എംപ്ലോയർ വരെ, എംപ്ലോയി വരെ, അതിനുള്ളിൽ നിന്ന് നീ ചീത്ത എടുക്ക. അതിനുവേണ്ടി അവര് നിങ്ങളുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന വാക്കുകൾ പറയും. നിങ്ങളൊരു ചതിയനാണല്ലേ, നിന്നെ ഇങ്ങ കെട്ടിയെടുത്തതാണോ അല്ല? എന്റെ ഹൃദയത്തിൽ നിന്ന് ചീത്ത എടുപ്പിക്കാനല്ലേ അച്ചാച്ചൻ നോക്കണേ? അത് അച്ചാച്ചനല്ല, പിശാചാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അച്ചാച്ചനോടൊന്നും പറയുന്നില്ല, പിശാചിനോട് ഹൃദയം കൊണ്ട് ഫോ പിശാചേ എന്റെ അച്ചാച്ചന്റെ ജീവിതത്തിൽ എന്ന് ഞാൻ പറയാം. അത് അച്ചാച്ചൻ കേൾക്കാതെ വേണം പറയാം. അച്ചാച്ചൻ കേട്ട് നിങ്ങൾ പറഞ്ഞാൽ അച്ചാച്ചന്റെ ഹൃദയത്തിലുള്ള നിങ്ങൾ പുറത്തെടുക്കും. അവിടെയൊക്കെ സുബോധം ഉണ്ടാകണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ചീഞ്ഞതും പൊളിച്ചതും ഒന്നും പുറത്തേക്ക് എടുക്കരുത്. ഇത് കളയാൻ വെച്ചേക്കണതാ അല്ലേ, കളയാൻ വെച്ചിരിക്കുന്നതാ. കഴിഞ്ഞൊരു ദിവസം ഏതോ ഒരു സാധനം കളഞ്ഞതിന് ശേഷമായിരുന്നു, അയ്യോ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് ഡസ്റ്റ്ബിനിൽ എടുത്ത്, പിന്നെ അവസാനം അതെല്ലാം പോയി ചിക്കി ഈ കണ്ടിട്ടില്ലേ, ഈ സാധനം കാണാതെ പോയി അവസാനം വലിയ ഡസ്റ്റ്ബിന്നിൽ ഈ തല താഴേക്ക് ഇട്ട് നിൽക്കുക. എന്താ കാര്യം? ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ കളഞ്ഞു, ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനം കൂടെ കളഞ്ഞു. അപ്പൊ അത് തപ്പി നടക്കുക. ഇങ്ങനെ പലതും പലപ്പോഴും ജീവിതാവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദാ നമ്മളുടെ ഉൾത്തളത്തിൽ ഉള്ള കാര്യങ്ങൾ നല്ലതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ചീത്തയായ കാര്യങ്ങൾ. ഇതുകൊണ്ടാണ് കർത്താവ് മത്തായി 15-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദുശ്ചിന്ത, വ്യഭിചാരം, ഇതാ സകല തിന്മകളും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു സാധനം കൊണ്ടാണ്, ഈ ഒരു ഹൃദയം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നില്ല. ഹിഡൻ ഹാർട്ടാണ്. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, എന്റെ ആഗ്രഹിക്കുന്ന ഞാൻ, അതായത് ആ കോൺഷ്യസ് മൈൻഡ്, നന്മ ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ആയ പ്രമാണം അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്റെ പ്രവർത്തിക്കുന്ന ഞാൻ അങ്ങനെയല്ല, അതിന്റെ ഓപ്പോസിറ്റാണ്. അവൻ എന്നെ ബന്ധനാക്കി കളയുന്നു. അപ്പോ റോമലേഖനത്തിലേക്ക് വന്നേ, റോമലേഖനം 7-ാം അധ്യായം. നിങ്ങൾ എന്തുകൊണ്ടാ പലപ്പോഴും അയ്യോ 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 എന്ന് പറഞ്ഞ് വിളിക്കണേന്ന് അറിയാമോ? നിങ്ങൾക്ക് നന്മയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളെ ബന്ധനാക്കി കളയുകയാണ്. അതിന്റെ 7:23 വായിച്ച്.
എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോടെ പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു, അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു.
ശ്രദ്ധിച്ചേ, എന്നെ ബന്ധിച്ചു കളയുകയാണ്. സഹോദരങ്ങളെ, ആരെയാണ്? ഒരു ദൈവദാസനാണ് ഈ പറയുന്നത്. കൊലോസ് പറയണ എന്നെ ബന്ധിച്ചു കളയുകയാണ്, എന്റെ അവയവങ്ങൾ വേറെ പ്രമാണം കാണുന്നു. ഇത് എവിടെന്നാ വന്നേ? എന്റെ ഹൃദയത്തിൽ നിന്നാണ് വന്നത്. ആ ഹൃദയത്തിലേക്ക് കാണാമോ? കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് മാത്രം കാണുന്നുള്ളൂ? അവയവങ്ങളിൽ അത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് ഇരിക്കുന്ന സ്ഥലം കാണാൻ പറ്റുന്നില്ല. അത് ഇരിക്കുന്ന എന്റെ ഹൃദയത്തില, എന്റെ പഴയ ഹൃദയത്തില. ഈ വേർപ്പുള്ള പൊറോട്ട എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നണൊക്കെ ഉണ്ട്. കാരണം ജേഷടി വാക്ക് സാധുഭോജനം പോലെ എന്നല്ലേ പറഞ്ഞത്? ബ്രദറെ കേട്ടായിരുന്ന എന്തിനും പറഞ്ഞായിരുന്ന? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇല്ല ഇല്ല, എന്തോ പറഞ്ഞു. നിങ്ങൾ ഒന്നും പറഞ്ഞില്ലോ. പറഞ്ഞു പറഞ്ഞു, കേട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ട. കാരണം ഇത് കേക്ക, വേറൊരുത്തന്റെ കുറ്റം കേൾക്കാനായിട്ട് അങ്ങ്, വേറൊരു തീയുടെ വിഷയം കേൾക്കാനായിട്ട് അങ്ങ് കൊതിക്കുന്നൊരു ഹൃദയമാകത്ത് കിടക്കണേ. മറ്റുള്ളവന്റെ തിന്മകൾ അങ്ങ് അറിയണം, എനിക്ക് പെട്ടെന്ന് അറിയണം. ബ്രദറെ സുവിശേഷം പറ, സിസ്റ്ററെ സുവിശേഷം പറ. എനിക്ക് അറിയത്തില്ല ബ്രദറെ. സിസ്റ്റർ എങ്ങനെയാ ബ്രദറെ അത് പറയണേ? മറ്റുള്ളവരെ കുറ്റം പറയണത് എങ്ങനെയാ? അതേ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. കുറ്റമായിട്ട് പറയണ്ട, സുവിശേഷമായിട്ട് അങ്ങ് പറഞ്ഞു. അതായത് മനുഷ്യന്റെ ഹൃദയം ഈ ഹൃദയ ചതിമോകൾ വഷറായി പോയതാ. മറ്റുള്ളവന്റെ തിന്മ കേൾക്കാൻ കൊതിച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാനൊരു കാര്യം പറയട്ടെ. മറ്റുള്ളവന്റെ തിന്മ കേൾക്കുമ്പോൾ അറയ്ക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരു പങ്ക് ട്രാൻസ്ഫോം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നിട്ടില്ല. ഇപ്പോഴും മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയുന്ന ഒരു ഹൃദയമാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ അധികം ഒന്നും നടന്നിട്ടില്ല. ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ അറിയാം മറ്റുള്ളവന്റെ കുറ്റവും കുറവും ഒക്കെ പറയുന്നത് നിൽക്കാൻ തുടങ്ങും കുറച്ച് കുറച്ച്. പിന്നെ അത് കേൾക്കുന്നതും പയ്യെ പയ്യെ അറയ്ക്കാൻ തുടങ്ങും. ആ വേർപ്പുള്ള പൊറോട്ടയെ അറയ്ക്കുന്നത് പോലെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നമ്മൾ ആരാണ്. കാരണം നമ്മുടെ നാവിനെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക, കാരണം ഇതിലൂടെയാണ് ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നത്, ഞാൻ അശുദ്ധമാകുന്നതും ഒക്കെ. ദൈവത്തിന്റെ വചനം ഈ വായിലൂടെ വാ, ദൈവത്തിന്റെ വചനം ഈ വായിലൂടെ വരുമ്പോ ഇതാ നിങ്ങളിലേക്കല്ല, നിങ്ങളിലൂടെ ജീവൻ ലോകത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാ. അങ്ങനെ നിങ്ങളിലൂടെ ലോകം ജീവിത ലോകത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോ അത് വരുന്ന വഴിയൊക്കെ ജീവനായിട്ട് മാറും. അതായത് ഒരു ആറ്, ആറ് എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ആറിന്റെ അരികത്ത് നിൽക്കുന്ന തെങ്ങും മാവും ഒക്കെ ഈ ആറിന്റെ ഫലം അനുഭവിക്കും, ആറിന്റെ ഫലം അനുഭവിക്കും. ഇതേപോലെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ആറാണ്. ഏതാറാണ്? രക്തക്കുഴലുകളാണ്. ആ രക്തക്കുഴലുകളിലൂടെ പോകുന്നത് ഇതാ ബ്ലഡാണ്. ആ ബ്ലഡിലാണ് ജീവൻ ഇരിക്കുന്നത്. അതിലുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ, പ്രോപ്പറാണെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ഇതേപോലെ നമ്മുടെ ആത്മശരീരത്തിൽ നിറച്ച് റിവറുകളാണ്, നിറച്ച് റിവറുകളാണ്. ആ റിവറുകള് ഇതാ ആത്മാവിന്റെ റിവറുകളാണ്. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അതിൽ വിശ്വസിക്കുന്നതിൽ ഉള്ളത്തിൽ നിന്ന് നദിയല്ല നദികൾ, ആത്മാവിന്റെ നദികൾ പുറപ്പെടും. അത് അവന്റെ ആത്മശരീരത്തെ പുഷ്ടിയുള്ളതാക്കി മാറ്റും. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതാ ഹെഡിൽ നിന്ന് പോകുന്ന നിറയെ ഞരമ്പുകളുണ്ട്, നിറയെ ഞരമ്പുകൾ, ഞരമ്പ് അതായത് ബാൻഡുകളുണ്ട്. അത് ബ്ലഡ് പാസ് ചെയ്യുന്നതല്ല, അത് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ്. ഇതിലൂടെയൊക്കെ പാസ് ചെയ്യേണ്ട ഇൻഫോർമേഷൻ ദൈവത്തിന്റെ ചിന്തകൾക്ക് അനുസൃതമായിരിക്കണം. അതിന് ഓപ്പോസിറ്റ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയങ്ങൾ കടന്നു വരുന്നത്. അപ്പോ അതിന് ഓപ്പോസിറ്റ് വരുമ്പോ എന്ത് സംഭവിക്കും? ഇത് നമ്മളെ ബന്ധിച്ചുകളെ അവിടെ എഴുതിയിരിക്കുകയാണ്. അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബന്ധനാക്കി കളയുന്നു, എന്നെ ബന്ധിച്ചു കളയുകയാണ്. അപ്പോഴാണ് കരച്ചിലൊക്കെ വരുന്നത്, അയ്യോ ബ്രദറെ, അയ്യോ. ഇതാ ദൈവദാസനും കരയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പൊ ഇപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇത് എന്റെ പിൻപിലുള്ള ഹൃദയമാണ് എന്നെ ബന്ധിച്ചു കളയുന്നത്, എന്നാൽ മുൻപിൽ ഒന്നുണ്ട് അതെന്നെ ലിബറേറ്റ് ചെയ്യുകയാണ് എന്ന് കണ്ടുകൊണ്ട് ആ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം, ഇവിടെ നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം. കുഞ്ഞെ, നിന്റെ മനസ്സ് നീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്, നീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്. നീ അതിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇതാ നീ പോകുന്ന വഴിക്ക് അറിയാതെ നിന്റെ വണ്ടി ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു ആക്സിഡന്റുകൾ, അത് ഏത് ആക്സിഡന്റ് ആകട്ടെ, സ്വർഗത്തിലെ ഗവൺമെന്റ് അതിനെ റിപ്പയർ ചെയ്യും. കാരണം നീ യാത്രയിലാണ്, നീ ഉപയോഗിക്കുന്ന ഹൃദയം പഴയതാണ്. ആ പഴയ ഹൃദയം നീ ഉപയോഗിക്കുമ്പോ പല പല വിഷയങ്ങളും വരും. എന്നാൽ ആ പഴയ ഹൃദയം നിത്യം ഉപയോഗിക്കുകയല്ല, അത് തുടങ്ങി ഇതാ ഓരോ പ്രാവശ്യം ഓരോ വിഷയങ്ങൾ വരുമ്പോ ആ പഴയതിനെ മാറ്റി പുതിയതിലേക്ക് നീ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും, പുതിയതിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതെപ്പോ നടക്കും? യേശുവിനെ അനുഗമിക്കുമ്പോൾ നടന്നുകൊണ്ടേയിരിക്കും. നടക്കുന്നതിന്റെ റിസൾട്ട് ആണ് പാപത്തോട് ഒരു അവജ്ഞ നിനക്കുണ്ടാവും, അവജ്ഞ ഉണ്ടാവും. ആ നടക്കുന്നതിന്റെ റിസൾട്ട് ആണ് ഇതാ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ കാണും. ഇനി നമ്മുടെ ഈ ചതിക്കുന്ന ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഒരല്പം നമുക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹൃദയം എന്താണ് ആഗ്രഹിക്കുന്നത്.
ലുക്ക് ഇൻ ടു മൈ ഹാർട്ട് വിച്ച് ഐ നെവർ സോ, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ ഹൃദയത്തിലേക്ക് ഒരു എത്തി നോട്ടം. കണ്ടില്ലേ അയാളിലൊക്കെ അയൽക്കത്ത് വീട്ടിൽ മതിൽ കെട്ടിയിരിക്കുക, എന്താ അവിടെ നടക്കുന്നത് അറിയാൻ വേണ്ടി ഒന്ന് പൊങ്ങി നോക്കുന്ന കണ്ടിട്ടില്ലേ. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ ഹൃദയം, പക്ഷേ അങ്ങോട്ടേക്ക് ഒരു എത്തി നോട്ടം. കാരണം യേശു തന്നെ തന്നെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല. കാരണം പറയുന്നു, മനുഷ്യന്റെ ഉള്ളിലുള്ള എന്താണെന്ന് യേശുവിനറിയാം. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, വേണ്ട 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 ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് അത് മൊത്തം വൃത്തിയാണ് എനിക്കറിയാം, ഞാൻ കഴിച്ചാ നേരത്തെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള എന്താണെന്ന് യേശുവിനെ അറിയാവുന്നത് കൊണ്ട് യേശു തന്നെ തന്നെ ഏൽപ്പിച്ച് തന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇത്രയും വൃത്തികെട്ടൻ എന്തോ ആണ് ഇരിക്കുന്നത്, എന്താണ് അന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ അറിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടി, സ്വയത്തിൽ ഉപയോഗിക്കുന്ന പരിപാടി അങ്ങനെ നിർത്തും. ഇപ്പൊ നമ്മൾ നേരത്തെ കേട്ടല്ലോ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് മൊത്തം വൃത്തികേട. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, സകല ദുശ്ചിന്തയും അശുദ്ധിയും എല്ലാ തിന്മയും വ്യഭിചാരവും കൊലപാതകവും എല്ലാ ഹൃദയത്തിലും വസിക്കും. അത് അവിടുന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ മനുഷ്യൻ അശുദ്ധമാകും. അവിടുത്തെ ചിന്തകൾ പുറത്തേക്ക് എടുക്കുമ്പോൾ മനുഷ്യൻ അശുദ്ധമാകും. എന്നാൽ അല്പനേരം നിങ്ങൾ ദൈവവചനത്തിന്റെ ചിന്തയിലിരിക്കെ ഇതാ നിങ്ങളുടെ മുഖം പ്രകാശിച്ചു വരുന്നത് കാണാം. എറണാകുളം ധ്യാന കേന്ദ്രത്തില് സഹോദരങ്ങൾ വരുമ്പോഴൊക്കെ മുഖം ഇരുണ്ട് ഒക്കെ ഈ വരുന്നേ. അടുത്ത ദിവസമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പോണോന്നൊക്കെ ചിന്തയൊക്കെ വരുന്നത്. പക്ഷെ അവസാനം പോകാൻ നേരത്ത് ഇവരുടെയൊക്കെ മുഖം 6 ദിവസം കഴിഞ്ഞ് അവിടെ പോകാൻ നേരത്ത് മുഖമൊക്കെ പ്രകാശിച്ചത് ഇത് അവിടെയുള്ള ദൈവദാസന്മാരുടെ ഗുണമൊന്നുമല്ല, അവരിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ദൈവ വചനത്തിന്റെ ശക്തിയാണ് അവരുടെ ചിന്താമണ്ഡലങ്ങളെ ആ ഒരു തലത്തിലേക്ക് മാറ്റി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് Jeremiah 17:9 നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, ഹൃദയം സകല കാപട്യവും നിറഞ്ഞത്. ഒന്ന് വായിച്ചാട്ടെ. അപ്പൊ
ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അറിയുന്നവൻ ആർ?
ഹൃദയം സകലത്തിലും കാപട്യം, അത് മൊത്തം കാപട്യമാണ്, വിഷമയമായതാണ്, മൊത്തം പോയിസണസ് ആണ്, വിഷം നിറഞ്ഞിരിക്കുക. ആരുടെ? അയാളുടെ അല്ല, നമ്മുടെ ഓരോരുത്തരുടെ. ഇതുകൊണ്ടാണ് മനുഷ്യന്റെ മൊത്തത്തിൽ കർത്താവ് പറഞ്ഞ ആരുടെ എങ്കിലും വിശ്വസിച്ച് ജയിപ്പിച്ചില്ല, വിഷമയമായതാണ്, കാപട്യം നിറഞ്ഞതാണ്. ഇനി ശ്രദ്ധിച്ചോ, ഈ ഹൃദയം യഥാർത്ഥത്തിൽ അതിന്റെ അന്വേഷണം ധാരാളം ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് അന്വേഷണം ഒന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ ശരീരത്തിന് ഭക്ഷണം വേണം. ഭക്ഷണം ആവശ്യമായി ശരീരത്തിന്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നില്ല, ഭക്ഷണം വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയിരുന്നു. അനുസരണക്കേട് കൊണ്ട് ആ ഭക്ഷണം തേടിപ്പിടിക്കാൻ ദൈവം തന്നെ കൽപ്പിച്ചു. കാരണം പിശാചിന്റെ കീഴിലായ ഈ വ്യക്തി ഇനി പിശാചിന്റെ സിസ്റ്റത്തിലേക്ക് പോയി. നമ്മളെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചോട്ടെ, കഴിക്കാൻ തരും. അപ്പോ ശരീരത്തിന് ഈ ഭക്ഷണം വേണ്ടത് കൊണ്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വയറ് വിശക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഹൃദയം എന്തന്വേഷിക്കുന്നു അറിയാമോ? നമ്മുടെ അന്വേഷണത്തെ കുറിച്ചാണ് ഇപ്പൊ കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ ഹൃദയം എന്താ അന്വേഷിക്കുന്നത് അറിയാമോ? ഭക്ഷണം അന്വേഷിക്കും. ഹൃദയം ഭക്ഷണം അന്വേഷിക്കും. കാരണം ഭക്ഷണമില്ലെങ്കിൽ നിൽക്കുവാനായിട്ട് മനുഷ്യന് കഴിയില്ല. സ്നേഹമൊക്കെ ഒരു ലെവലിൽ നിൽക്കും, ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഇതാ വീട്ടിലെല്ലാവരും ആ ഭക്ഷണത്തിന് മുമ്പിലിരിക്കുന്നു, നിങ്ങളത് മാറി നിൽക്കുക വേറെ അത്യാവശ്യ കാര്യത്തിനായിട്ട്. നിങ്ങളതൊന്ന് വിളിച്ചു, ദേ വാ ഭക്ഷണം കഴിക്കാൻ, ദേ വരുന്നു. കുറച്ച് നേരം നിങ്ങൾ കാണുന്നില്ല, വാന്നേ ഭക്ഷണം കഴിക്കാന്നേ, ദേ വരുന്നു, ഇപ്പൊ വരുന്നു കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോ അവിടെ ഇരിക്കുന്നവർക്ക് നിവൃത്തിയില്ല, കാരണം ഭക്ഷണം മുമ്പിലിരിക്കുന്ന വയറും പ്രശ്നം ഉണ്ടാക്കുന്നു, പിന്നെ ടൂണ് മാറും. വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ? ഞങ്ങൾക്ക് വശത്തു ഊണ് മാറാൻ തുടങ്ങി. പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ അതിന്റെ അകത്തെ ആള് വെളിപ്പെടും. കാരണം എല്ലാ മനുഷ്യരുടെ ഹൃദയവും അന്വേഷിക്കുന്നു, ബേസിക്കലി അന്വേഷിക്കുന്നത് ഈ ഭക്ഷണമാണ്. പക്ഷെ ഇപ്പൊ എന്താ, അത് അധികം വെളിപ്പെടാത്ത സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് വെളിപ്പെടാത്ത സമൃദ്ധിയായ ഭക്ഷണം ദൈവം തന്നിട്ടുള്ളത് കൊണ്ട്, സമയാസമയങ്ങൾ അത് മേശപ്പുറത്ത് ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ മാന്യന്മാരായിട്ട് വെളിപ്പെടും. അതൊന്നില്ലാതെ വരട്ടെ, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യൻ, ആ ദുഷ്ട മനുഷ്യൻ വെളിപ്പെടും. മൃഗത്തെക്കാൾ കഷ്ടമായ മനുഷ്യൻ വെളിപ്പെടും. മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? മൃഗങ്ങള് നോർമലി അവര് വിശപ്പിന് വേണ്ടിയാ വേട്ടയാടുന്നത്. ഇപ്പൊ സിംഹമായാലും പുലിയായാലും ഒരു മാനെ പിടിച്ചു തിന്നു, എന്റെ വിശപ്പടങ്ങിയ, പിന്നെ അതോടെ കിടക്കും. പിന്നെ മാനുകളൊക്കെ അതിന് മുമ്പിൽ പോയാലും അത് നോക്കത്തില്ല. പിന്നെ അടുത്തത് വിശക്കുമ്പോഴാണ് അടുത്തത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ വിശപ്പ് മാറുന്നതാണ് അവന്റെ ജീവിതത്തിലെ അനേക വിഷയങ്ങളുടെ തുടക്കം. വിശക്കുന്ന സമയം അവന് ജീവിതത്തിൽ ഒറ്റ വിഷയമേ ഉള്ളൂ. വിശപ്പ് മാറിയാൽ പിന്നെ അനേക വിഷയങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉടലെടുക്കുകയായി, അനേക അന്വേഷണങ്ങൾ അവിടെ നിന്ന് തുടങ്ങുകയായി. ഈ വിശന്നു കഴിഞ്ഞാൽ മൃഗത്തെക്കാൾ കഷ്ടമാണ്. മൃഗം ചില സീസണില് കാട്ടില് ഫുഡ് കിട്ടത്തില്ല. ഈ ഫുഡ് കിട്ടാതെ ആകുമ്പോ ആന കാടിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങും, ആനകൾ വെളിയിലേക്ക് ഇറങ്ങും. അത് കരിമ്പും കാടുകളിലും വാഴ തോട്ടങ്ങളിലും എല്ലാം കയറി ഇറങ്ങി, കരിമ്പ് തോട്ടത്തിലൊക്കെ കയറി ഇറങ്ങി അതൊക്കെ തിന്ന് അതൊക്കെ ചവിട്ടി നശിപ്പിച്ചാകും പോകും. ഇതുപോലെ സിംഹവും കടുവയും ഒക്കെ കാടിന്റെ അകത്തുനിന്ന് വെളിയിലിറങ്ങും. കാരണം അകത്ത് ഫുഡ് കിട്ടാത്ത ആ സീസൺ വരുമ്പോ വെളിയിലിറങ്ങി പുറത്തുനിന്ന് ആടിനെയും പശുവിനെയും ചില സമയങ്ങളിൽ മനുഷ്യനെയും, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് മനുഷ്യനെ തിന്നും, പൂർത്തിയായിട്ട് തിന്നു, തല തിന്നാൻ പറ്റാത്തതുകൊണ്ട് തല മാത്രം കിടക്കുന്നുണ്ട്, ബാക്കിയെല്ലാം തിന്ന് അസ്ഥിപഞ്ജരമായിട്ട് കിടക്കുന്നു. നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾ പേടിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ വിശന്ന് കഴിയുമ്പോഴാണ് മൃഗങ്ങൾ ഭക്ഷണം കിട്ടാതെ നമ്മുടെ കാട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നത്. നിങ്ങൾക്കറിയാമോ ഇതേപോലെ ഒരു സീസൺ നമുക്കും വരുന്നുണ്ട് മുമ്പില്, വിശപ്പിപ്പിക്കുന്ന ഒരു സീസൺ. ആ സീസണെ ഒന്ന് സൂക്ഷിച്ചോളണം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ, മൂന്നും നാലും ദിവസം ഫുഡ് കിട്ടാതെ ആയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം വേറെ ഒന്നും അന്വേഷിക്കുന്നില്ല, അവനിപ്പോ അവനെ ആരും പുകഴ്ത്തി പറയുകയും വേണ്ട, അവന് വേറെ ഒന്നും വേണ്ട, അവന് ഫുഡ് കിട്ടിയാ മതി, ഭക്ഷണം കിട്ടിയാ മതി. അങ്ങനെയെങ്കിൽ റോട്ടിലൂടെ ഒരാൾ ഒരു അല്പം ഭക്ഷണം പിടിച്ചുകൊണ്ട് പോകുമ്പോ അവൻ പിന്നെ ആ ഭക്ഷണമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പറിച്ചെടുത്തോണ്ട് ഓടിക്കളയും. ആരാലും ഭക്ഷണം വേണം, അവന്റെ ഹൃദയം ഭക്ഷണത്തിനായിട്ട് അന്വേഷിക്കുന്നു, അവന്റെ വയറ് ഭക്ഷണത്തിനായിട്ട് വിശക്കുന്നു. എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല്, ഭക്ഷണമില്ലാത്ത കാലത്താണെങ്കിൽ മനുഷ്യന്റെ അന്വേഷണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഭക്ഷണം. അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിടച്ച് കയറി ആ ഭക്ഷണം എടുക്കുക. അവിടെ സ്വർണമുണ്ട് വെള്ളിയുണ്ട് അതൊന്നും വേണ്ട, എനിക്ക് ഭക്ഷണം മതി. കാരണം അതാണ് മനുഷ്യന്റെ സർവൈവലിന് വേണ്ടത്. ഈ ഒരു ഫേസ് അവൻ അതന്വേഷിച്ചു പോകും. മനുഷ്യന്റെ യഥാർത്ഥത്തിൽ അവൻ യഥാർത്ഥത്തിൽ അവന്റെ അവൻ അവനിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം മാത്രമാണ്. പക്ഷെ ഇന്ന് അത് കാണാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അത് നമുക്ക് വിസിബിൾ ആയിട്ട് തോന്നുന്നില്ല. അതിന്റെ നമുക്ക് തോന്നാത്തതിന്റെ കാരണം ഇന്ന് ഭക്ഷണം സമൃദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ സെക്കൻഡറി ലെവൽ അന്വേഷണത്തിലേക്ക് അവൻ കടന്നു വരിക. സെക്കൻഡറി ലെവൽ അന്വേഷണം, ആ സെക്കൻഡറി ലെവൽ അന്വേഷണം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത തുടങ്ങി. രേമ്പൊക്കൊക്കെ വന്നു, അടുത്ത അന്വേഷണമായി. എന്നാണ്? എന്നെ എല്ലാവരും അംഗീകരിക്കണം. അവന്റെ ഹൃദയം, അവന്റെ പോഷ, അവന്റെ മൂഢ ഹൃദയം അന്വേഷിക്കുന്ന കാര്യങ്ങളാണ്. എന്നെ എല്ലാവരും ഒന്ന് അംഗീകരിക്കണം, എന്നെ എല്ലാവരും അന്വേഷണം. നീ കണ്ടിട്ടുണ്ടോ കൊച്ചു കുട്ടികളെ കണ്ടിട്ടുണ്ടോ?
കൊച്ചു കുട്ടികളുടെ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അതുവരെ അടങ്ങിയിരിക്കുന്ന കുട്ടിയായിരിക്കും. നിങ്ങളവിടെ ആ സോഫയിൽ ഇരിക്കുക, അത് ഓരോരോ പരിപാടി തുടങ്ങും. അങ്ങോട്ട് തിരിയണു, ഇങ്ങോട്ട് തിരിയണു, എന്തെങ്കിലും കാണിക്കുന്നു, എന്തോ ആ കൊച്ചു കാണിക്കണേ. കൊച്ചിന്റെ ഹൃദയം പോലും അറിയാതെ കൊച്ചിന്റെ ഹൃദയം അന്വേഷിക്കുന്ന എന്നാന്നറിയാമോ? എന്നെ എല്ലാവരും ഒന്ന് നോക്കണം, എന്നെ എല്ലാവരും ഒന്ന് അംഗീകരിക്കണം, ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ട. അത് കുഞ്ഞായപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കും. നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും കാണിക്കത്തില്ല. നമ്മൾ കവർ ചെയ്തായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ അന്വേഷണം മുഴുവൻ നമ്മളെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഹൃദയം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? പാസ്റ്റർ എന്റെ പേര് പറയുന്നുണ്ടോ, അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഹൃദയം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇനി അത് അതിന്റെ ഇടയ്ക്ക് എങ്ങാനും ആ പാസ്റ്റർ ആ പേര് പറഞ്ഞാൽ സന്തോഷമായി, ഞാൻ അന്വേഷിച്ചത് എനിക്ക് കിട്ടി. പിന്നെ നമ്മുടെ ഹൃദയം അന്വേഷിക്കുന്നത് മറ്റൊരു കാര്യമാണ്, മണി, പണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടണമെങ്കിൽ അത് ലോക വ്യവസ്ഥയിൽ പിശാചിന്റെ ലോക സിസ്റ്റം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്, മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നന്നായിട്ട് വേല ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കാക്കാൻ പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും ചതിക്കണം. ആദ്യം പറഞ്ഞതാണ് നമുക്ക് പറ്റുള്ളൂ, മറ്റു രണ്ടും നമുക്ക് പറ്റില്ല. പിന്നെ മനുഷ്യന്റെ ഹൃദയം അന്വേഷിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇതെല്ലാം വിശപ്പൊക്കെ മാറിയൊക്കെ കഴിഞ്ഞാൽ എല്ലാ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുന്ന കാര്യമാണ് സെക്സ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക. പിന്നെ മനുഷ്യന്റെ ഹൃദയം അന്വേഷിക്കുന്ന മറ്റൊരു കാര്യമാണ് പോപ്പുലാരിറ്റി. എന്നെ എല്ലാവരും ഒന്ന് അറിയണം. ദേവദാസന്മാരെ ചതിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് മണി ആൻഡ് പോപ്പുലാരിറ്റി. ഹൃദയം അന്വേഷിക്കുന്നതാ മണി ആൻഡ് പോപ്പുലാരിറ്റി, മണി ആൻഡ് പോപ്പുലാരിറ്റി. ഇതൊക്കെ നമ്മുടെ ഈ ഹൃദയത്തിന്റെ പരിപാടിയാ, മണി ആൻഡ് പോപ്പുലാരിറ്റി. അന്വേഷണമാ, അവനവന്റെ ഹൃദയത്തിലേക്ക് അവനവൻ തന്നെ നോക്കി, ഇതൊക്കെ അന്വേഷണമാ. അപ്പൊ നമ്മുടെ പ്രവൃത്തികളൊക്കെ വെളിപ്പെടുന്നത് ഈ അന്വേഷണത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ പ്രവൃത്തികളൊക്കെ വെളിപ്പെടുന്നത്. എന്നിട്ട് ഇതൊക്കെ അകത്തുണ്ടെങ്കിലും വെളിപ്പെടുന്നത് ഇതാ മിസ്റ്റർ ക്ലീൻ ആയിട്ടായിരിക്കും വെളിപ്പെടുന്നത്, മിസ്റ്റർ ക്ലീൻ. ഇതുകൊണ്ടാണ് ദൈവത്തിന് പറഞ്ഞത് ജർമ്മിയായ 17:9 പറഞ്ഞത്, ഹൃദയം സകല കാപട്യവും നിറഞ്ഞത്. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്റെ ഉള്ളിൽ ഇതൊന്നുമില്ല എന്ന രീതിയിലാണ് ആൾ വെളിപ്പെടുന്നത്. ഐ ആം മിസ്റ്റർ ക്ലീൻ, ബ്രദർ ക്ലീൻ, സിസ്റ്റർ ക്ലീൻ. അങ്ങനെയല്ല, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴും നമ്മൾ ഇതിന്റെയൊക്കെ മുകളിൽ ഒരു വെള്ള ഉടുപ്പ് ധരിച്ച് ഒരു ക്ലീൻ ആയിട്ടുള്ള ബ്രദറായി, ക്ലീൻ ആയിട്ടുള്ള സിസ്റ്ററുമായി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കടന്നു. ഇവിടെ നമ്മളുടെ മനോഭാവം എന്ന് പറയുന്നത് എന്റെ പഴയ ഞാൻ, പഴയ ഹൃദയം ദൈവം നീക്കിക്കളയാൻ വെച്ചിരിക്കുകയാ, ദൈവം നീക്കിക്കളയാൻ വെച്ചിരിക്കുകയാ. പഴയതിനെ നീങ്ങിപ്പോകാൻ എടുത്തിരിക്കുന്നു, അതിനെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കരുത്, അത് കൊള്ളൂല. പക്ഷെ എന്റെ പുതിയ ഹൃദയം ദൈവാനുരൂപം, അക്രിസ്താനുരൂപം എന്നുള്ളൊരു ബോധം നമ്മുടെ അകത്തുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം അന്വേഷിക്കുന്ന കാര്യങ്ങളൊന്നും സെമത്തേരിക്കപ്പുറം പോകില്ല. ഹൃദയം അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇതൊന്നും സെമത്തേരിക്കപ്പുറം പോകത്തില്ല. എന്നെ മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നുണ്ടോ? അന്വേഷിക്കുക, പുകഴ്ത്തി പറഞ്ഞാൽ സന്തോഷമായി. ഇനി ആരെങ്കിലും ഒന്ന് തിരുത്താൻ ശ്രമിക്കാമോ?
കുഞ്ഞി, നീ അത് പറഞ്ഞ ശരിയായില്ല, അതെങ്ങനെയാണ് അതിന്റെ ശരി, ബൈബിൾ നോക്ക.
അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല.
ഒന്ന് തിരുത്താൻ ശ്രമിക്കാമോ? നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ പുകഴ്ത്തി പറയുന്നവർ നല്ലൊരു പങ്കും, എല്ലാവരും അല്ല, നല്ലൊരു പങ്കും നിങ്ങളെ ചതിക്കുക. നിങ്ങളെ അയൽക്കത്തുകാരൻ പുകഴ്ത്തി പറയും, നിങ്ങളുടെ വീട്ടിലെ അപ്പനും അമ്മയും നല്ല അടി തരും കുഞ്ഞുങ്ങൾ, കാരണം അവർക്കാണ് നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ സമയത്ത്, ചില സമയത്ത് അവർ നിങ്ങളെ പുകഴ്ത്തിയും പറയും. പക്ഷെ എപ്പോഴും നിങ്ങളെ പുകഴ്ത്തി മാത്രം പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അപകടമാണ്. നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ന് പലപ്പോഴും പലർക്കും നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നമ്മുടെ വെട്ടത്ത് വരത്തില്ല, കാരണം അയാൾ എന്നെ വഴക്ക് പറഞ്ഞ് വെട്ടത്ത് വരത്തില്ല. അതുകൊണ്ട് പല സഹോദരങ്ങളെയും വഴക്ക് പറയാൻ പോലും പറ്റത്തില്ല. സഹോദരിമാരെയും ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റില്ല. ആ പഴയ ഹൃദയം, ഒരു 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 നന്മയുമില്ലാത്ത പഴയ ഹൃദയം, തന്നിൽ നന്മ വസിക്കുന്നില്ല, ആ പഴയ ഹൃദയത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഒരു അല്പം നന്മയുള്ളത് ആ തിന്മ അങ്ങ് വിഴുങ്ങിക്കളയുക. ആ നന്മയെന്ന് പറയുന്ന ദൈവം വെച്ചിരുന്നതാ, അതിനെ മൂടിക്കളയുക. അപ്പൊ നമ്മളിലെ നമ്മളെ നാമൊന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവർ പുകഴ്ത്തി പറയാൻ കൊതിക്കുന്നതാ, സ്വയം പബ്ലിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതാ, കൂടുതൽ പണം ഏതെങ്കിലും രീതിയിൽ വന്നു കയറാൻ ആഗ്രഹിക്കുന്നതാ, മറ്റുള്ളവർ എന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതാ, മറ്റുള്ളവർ എന്നെ വഴക്ക് പറയാൻ ആഗ്രഹമില്ലാത്തതാ, തിരുത്തപ്പെടാൻ മനസ്സില്ലാത്തതാ, തിരുത്താൻ വന്നവനെ തല കൊയ്യുന്നതാ, തിരുത്താൻ വേണ്ടി എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തിരുത്തപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാ. അതായത് നമുക്ക് വഴക്ക് കേൾക്കാനൊന്നും താല്പര്യമില്ല. വഴക്ക് കേൾക്കാൻ ഒരിക്കലെ ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു, ഇന്ന ഇന്ന ആളെ എന്തോ ഇപ്പോ മീറ്റിങ്ങിന് കാണാത്തെ. ഓ ബ്രദറെ, അന്ന് ബ്രദർ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അയാളെ അയാൾക്ക് അത് വിഷമമായിപ്പോയി. അപ്പോ ഒരാളെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണൂല. ഇതൊക്കെ ആ പഴയ ഹൃദയത്തിന്റെ വിഷയങ്ങളാ, പഴയ ഹൃദയത്തിന്റെ വിഷയങ്ങൾ. ആ പഴയ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ അവിടുത്തെ രാജാവ് ആരാണെന്ന് അറിയാമോ? യേശു. ആ പഴയ ഹൃദയത്തിലേക്ക് മനുഷ്യരെ നോക്കുമ്പോ അവിടുത്തെ രാജാവ് യേശു അല്ല, അവിടുത്തെ രാജാവ് അവനവൻ തന്നെയാണ്. അവിടെ ഒരു കിങ്ഡം ഓൾറെഡി ഉണ്ട്, അവിടെ ഓൾറെഡി ഒരു കിങ്ഡം ഉണ്ട്. ആ കിങ്ഡം വേറെ ആരുടെ കിങ്ഡം അല്ല, ദൈവത്തിന്റെ കിങ്ഡം ഒന്നും അല്ല, മനുഷ്യന്റെ കിങ്ഡമാണ്. ഇതാണ് യേശു 53:6 പറയുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം എല്ലാം ദൈവത്തിന്റെ വഴികളിലായിരുന്നു എന്നല്ല പറയുന്നത്, നാം എല്ലാം താണ്ടാന്റെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി. ദൈവത്തിന്റെ കിങ്ഡത്തിലല്ല, നമ്മുടെ കിങ്ഡത്തിലാണ്. രാജാവ് ആരാണ്? ഷാജി മഹാരാജാവ്. അവനവൻ പേരിട്ടോ അവിടുത്തെ രാജാവിന്റെ പേര്? എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും വേറെ ആളുടെ പേരുണ്ടോ? ജോഷോ മഹാരാജാവ്, ജവാഷ് മഹാരാജാവ്. വേറെ ആരുടെ പേര് പറയാഞ്ഞ അപ്പൊ ചിലപ്പോ ഇടറും. അപ്പോ അവനവൻ തന്നെ ഒരു രാജാവായി ജീവിക്കുന്ന കിങ്ഡങ്ങളാണ് ഓരോരുത്തരും. അവനവൻ അവനവന്റെ വഴിക്ക് തിരിഞ്ഞു പോയി. ഈ വ്യക്തികളുടെ കയ്യിലേക്ക് കർത്താവ് എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണേ? പക്ഷേ അത് പുതിയ ഹൃദയത്തിലേക്ക് വരുമ്പോ അങ്ങനെയല്ല. ആ പുതിയ ഹൃദയത്ത് രാജാവല്ല, ദൈവം. നമ്മുടെ തല ക്രിസ്തുവാ, ക്രിസ്തുവിന്റെ തല ദൈവം. അത് ദൈവരാജ്യം. പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ നടുവിൽ ഇതെല്ലാം നമ്മുടെ ഹൃദയം അന്വേഷിക്കുന്നു അല്ലേ? ശ്രദ്ധിച്ചേ, മൂഢഹൃദയത്തിന്റെ പ്രത്യേകത, ഇതെല്ലാം അന്വേഷിക്കുന്നു, ഇതെല്ലാം അന്വേഷിക്കുന്നു. ദൈവത്തിന്റെ വചനം ജെറമിയ
നാലിന്റെ 22 പറയാ, എന്റെ ജനം ഭോഷന്മാർ, അവർക്ക് അപ്പനെ അറിയത്തില്ല, പ്രതൃത്വം നഷ്ടപ്പെട്ട ജനമാണ്. അപ്പനെ അറിയത്തില്ല, അവരുടെ ഹൃദയത്തിൽ പ്രതൃത്വം നഷ്ടപ്പെട്ടു പോയി. അപ്പൻ ഇല്ലാഞ്ഞിട്ടല്ല, പ്രതൃത്വം നഷ്ടപ്പെട്ടു പോയേ. അവർക്ക് അപ്പനെ അറിയത്തില്ല, അവർ ബുദ്ധി കെട്ട മക്കൾ, ദോഷം ചെയ്യാൻ മിടുക്കന്മാർ, നന്മയാൻ അറിയത്തില്ല. ഇതൊക്കെ ഏതിന്റെ റിഫ്ലക്ഷനാ? ആ മൂഢഹൃദയത്തിന്റെ റിഫ്ലക്ഷൻ. അവന്റെ അന്വേഷണം മറ്റു പലതുവാ. എത്ര മണം കിട്ടിയാലും ശമത്തേരി കൊണ്ട് തീരും. എത്ര പേരതിനെ അക്സെപ്റ്റ് ചെയ്താലും ശമത്തേരി കൊണ്ട് തീരും. എത്ര പേരതിനെ പുകഴ്ത്തി പറഞ്ഞാലും ശമത്തേരി കൊണ്ട് തീരും. നിനക്ക് എത്ര പോപ്പുലാരിറ്റി കിട്ടിയാലും ശമത്തേരി കൊണ്ട് തീരും. സലമോനെ പോലെ 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും കിട്ടിയാലും ശമത്തേരി കൊണ്ട് തീരും. അവന്റെ ഹൃദയം ഇതെല്ലാം അന്വേഷിക്കുന്നു, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ വേണ്ടത് മാത്രം അവന്റെ മൂഢഹൃദയം അന്വേഷിക്കുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താ? അവൻ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താ? His life is running out. അവന്റെ ജീവിതം തീരാൻ പോവുകയാണ്. അവൻ നിത്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനാണ്, തീപ്പുകയിലേക്ക് പോകുന്നവനാണ്. അവന്റെ ജീവിതം തീരാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ അവന് വേണ്ടത് മണിയല്ല, യഥാർത്ഥത്തിൽ അവന് വേണ്ടത് പോപ്പുലാരിറ്റി അല്ല, യഥാർത്ഥത്തിൽ അവന് വേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ അവന് വേണ്ടത് ജീവനാണ്. ഇത് മാത്രം അവന്റെ മൂഢഹൃദയം അന്വേഷിക്കുന്നില്ല. ഇത് മാത്രം ജീവനെ മാത്രം അവന്റെ മൂഢഹൃദയം അന്വേഷിക്കുന്നില്ല. പണ്ടെനിക്ക് പറഞ്ഞിട്ടുണ്ട്, മുങ്ങിപ്പോകുന്ന കപ്പലിൽ മുങ്ങിക്കൊണ്ടിരിക്കുക, വെള്ളം കയറിക്കൊണ്ടിരിക്കുക, അതിൽ ബിരിയാണി അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യനെ പോലെ മുങ്ങിപ്പോകുന്ന കപ്പലിൽ അവർ യഥാർത്ഥത്തിലെ ആവശ്യം എന്ന് പറയുന്നത് ആ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടണം. യഥാർത്ഥത്തിൽ ഇവന്റെ ജീവൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന് യഥാർത്ഥത്തിൽ വേണ്ടത് ജീവനാണ്. ഇത് ഇവന്റെ മൂഢഹൃദയത്തിന് അറിയത്തില്ല, പക്ഷേ യേശുവിനറിയാം. ഞാൻ വന്നതിനാണ് ഇവർക്ക് ജീവൻ കൊടുക്കുവാനും ജീവൻ സമൃദ്ധിയായി കൊടുക്കുവാനുമാണ്. പക്ഷെ ആ ഒരു ബോധം ഈ മനുഷ്യരുടെ ഹൃദയത്തിലില്ല. ഇങ്ങനെയുള്ളവരുടെ കയ്യിലേക്കാണോ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? യേശു അതുകൊണ്ട് ഇവർക്ക് അത് ഏൽപ്പിച്ച് കൊടുത്തതേ ഇല്ല. കാരണം ഇങ്ങനെ ഒരു മൂഢഹൃദയം കൊണ്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരായ ഞാൻ ജീവനെ തരുവാന് സമൃദ്ധിയായി തരുവാനാ വന്നത്. നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരുവാൻ തക്കവണ് എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് കാൽവരി ഞങ്ങൾക്ക് നേടിത്തരും. ഞാൻ അതിനു വേണ്ടിയാണ് വന്നിരിക്കണേ. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്ക്, നമ്മുടെ മൂഢഹൃദയം നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് അന്വേഷിക്കാതെ വേറെ പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നാ കർത്താവ് നമുക്ക് സുബോധം തരികയാണ്, ഇതിനെ നീക്കിക്കളയാൻ പോവുകയാണ്. അതുകൊണ്ട് അവനോട് പറയുന്നത് അതിനെ ഉപേക്ഷിക്കുക, പുതിയതിനെ ധരിക്കുക. ഒന്ന് പത്രോസ് 3:10 കർത്താവ് പറയുന്ന കാര്യം, ജീവനെ ആഗ്രഹിക്കുക, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്തവൻ ശമത്തേരിക്ക് അപ്പുറം മുന്നേ നിനക്കൊരു ശുഭകാലമുണ്ട്. ആ ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്തവൻ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ അന്വേഷിക്കേണ്ടേ? എന്താണ് ആഗ്രഹിക്കേണ്ടേ? ജീവനല്ലേ? ആ ജീവൻ എവിടെയുണ്ട്? ദൈവരാജ്യത്തിൽ ജീവിക്കാനാണ് ആ ജീവൻ. ആ ജീവൻ ക്രിസ്തുവിലുണ്ട്. പിതാവിൽ തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനിലും ആ ജീവനുള്ളതാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. ആ ജീവനും കൊണ്ടാ ക്രിസ്തു വന്നത്. ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനും. യഥാർത്ഥം നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടേ? അടുത്ത വ്യക്തിയോട് പറ, ഞാൻ ആഗ്രഹിക്കേണ്ട ജീവനെയാന്ന് പറ. അടുത്ത ആളെങ്കിലും ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ അവനവനോട് തന്നെ പറ, ഞാൻ ആഗ്രഹിക്കേണ്ട ജീവനെ. വാ തുറന്നൊന്ന് പറഞ്ഞേ. ഞാൻ ആഗ്രഹിക്കേണ്ടത് ജീവനാണ്, പക്ഷെ എന്റെ മൂഢഹൃദയം അതൊഴിച്ച് ബാക്കിയൊക്കെ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കേണ്ടത് ജീവനെയാണ്, പക്ഷെ എന്റെ മൂഢഹൃദയം അതൊഴിച്ച് ബാക്കിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി 4 സുവിശേഷതകളിലും ആവർത്തിച്ച് 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 പറയുന്ന കാര്യമാണിത്. പക്ഷെ നമ്മുടെ പ്രസംഗ വേദികളിൽ കേൾക്കാത്ത കാര്യവുമാണിത്. സുവിശേഷ വേദികളെ കേൾക്കാത്ത കാര്യവുമാണിത്. സുവിശേഷ വേദികളിൽ പറയുന്നത് യേശു രക്ഷകനായിട്ട് സ്വീകരിക്കുക, നിന്റെ പ്രശ്നങ്ങൾ മാറും, നിന്റെ വിഷമങ്ങൾ മാറും, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിന്റെ കടം മാറും. ഇതൊക്കെ മാറണം എന്നല്ല, നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം ശമത്തേരി കൊണ്ട് അവസാനിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ് ഇതൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. നീ നിന്റെ സ്വന്തം വഴിയിൽ നിന്ന് വിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് മാറുക, ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങുക. അതനുസരിച്ച് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെയും സ്വർഗത്തിൽ മാറ്റിത്തരും. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ നിത്യജീവൻ ആവശ്യമാണ്. യഥാർത്ഥം നമ്മുടെ ഹൃദയം അന്വേഷിക്കേണ്ടത് ആ ജീവനെ, ആ ജീവനെ. ഇതുകൊണ്ടാണ് എല്ലാ സുവിശേഷത്തിലേക്കും നോക്കി നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. കർത്താവിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിച്ച് എല്ലാ സുവിശേഷത്തിലും കാണാം.
ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും.
ഇതിപ്പോ വായിച്ച മത്തായിയുടെ സുവിശേഷം എടുത്തില്ല. കർത്താവ് പറയാണ്, നീ നിന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ നീ അതിനെ കളയത്തേയുള്ളൂ, നീ അതിനെ കളയത്തേയുള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവ് പറയുന്നു, അങ്ങനെയെങ്കിൽ നീ അതിനെ കളയത്തേയുള്ളൂ. പക്ഷെ നീ എന്റെ നിമിത്തം നിന്റെ ജീവനെ കളഞ്ഞാൽ, എന്റെ ഇഷ്ടങ്ങൾ നിവൃത്തിയാക്കാൻ വേണ്ടി നിന്റെ ജീവനെ കളഞ്ഞാൽ നീ അതിനെ കണ്ടെത്തും. ഇന്ന് നല്ലൊരു പങ്കം ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ചെയ്യുന്ന പലരും ഉണ്ട്. പക്ഷേ എല്ലാവരും നല്ലൊരു പങ്കും അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണെന്നറിയാമോ? അവരുടെ പഴയ ഹൃദയം അന്വേഷിക്കുന്നത് നടപ്പിലാക്കി തരാനാ. പഴയ ഹൃദയം അക്സെപ്റ്റൻസ് ആഗ്രഹിക്കുന്നു, പഴയ ഹൃദയം പണം ആഗ്രഹിക്കുന്നു, പഴയ ഹൃദയം സെക്സ് ആഗ്രഹിക്കുന്നു, പഴയ ഹൃദയം സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർ പുകഴ്ത്തി പറയാൻ ആഗ്രഹിക്കുന്നു, പഴയ ഹൃദയം ഇതാ മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്യുക, ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്നു, പഴയ ഹൃദയം ഇങ്ങനെ പലതിനും പലതിനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവരുടെ പ്രാർത്ഥനാ വിഷയം. നല്ല ആരോഗ്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, ഒന്ന് സെമിത്തേരിക്ക് അപ്പുറം പോവില്ല. നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകണം. എന്തിനാണെന്നറിയാമോ? കർത്താവിന് വേണ്ടി ഇതാ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ നല്ല ആരോഗ്യം വേണം. പക്ഷേ ഇവിടെ എല്ലാം വിഷയം മുഴുവൻ ഈ സെമിത്തേരി കൊണ്ട് തീരുന്നതിനാണ് ദൈവ അന്വേഷണം. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, നീ മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചാൽ സെമിത്തേരി കൊണ്ട് തീരുന്നതും നിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സംഭവം ഒരു പ്രാവശ്യം പറഞ്ഞു. നീ മത്തായി 10:39 വായിച്ചേ. മത്തായി 10:39. ആ ലോർഡ് ഐ ലവ് യു.
തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും.
ശ്രദ്ധിച്ച്, രണ്ടാമത്തെ പ്രാവശ്യമാണ് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. താൻ അതിനെ കളയും. തന്റെ ജീവനെ കണ്ടെത്തി ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിലൂടെ ഇതാ താൻ വളരെ വലിയ സ്ഥാനത്തിലേക്ക് വന്നു. ഇതാ താൻ ഇതാ നല്ലൊരു വീട് വാങ്ങിച്ചു, നല്ലൊരു കാർ വാങ്ങിച്ചു, നല്ലൊരു കാര്യങ്ങൾക്ക് എല്ലാം മനോഹരമായി. ആ ഇനി ഞാൻ സ്വസ്ഥമായി. നീ നിന്റെ ജീവനെ കണ്ടെത്തി, ഓക്കെ, നീ അതിനെ കളയും. കാരണം യഥാർത്ഥത്തിൽ എന്താണ് നിന്റെ ജീവിതത്തിൽ വേണ്ടതെന്ന് കുഞ്ഞേറ്റർക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടത് ജീവനാണ്. നിന്റെ ജീവൻ തീരുകയാണ്. ഇതാ വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ, വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ നിന്റെ ജീവൻ തീരുകയാണ്. യഥാർത്ഥത്തിൽ നിന്റെ ആവശ്യം ജീവനാണ്. അതുമാത്രം നിന്റെ മൂഢഹൃദയം അന്വേഷിക്കുന്നില്ല. മനുഷ്യ, എന്റെയും നിങ്ങളുടെ മൂഢഹൃദയം നേരത്തെ എന്റെ ജീവിതത്തിലോ അത് അന്വേഷിച്ചിരുന്നില്ല. അന്വേഷിച്ചിരുന്നില്ല. കർത്താവ് പറയുന്നത് അത് തീരുകയാണ്. നീ അതിന് നിന്റെ ജീവിതത്തെ ഇവിടെ ഈ ചെറിയ ജീവിതം കണ്ടെത്തി നിന്നെ കളയുകയുള്ളൂ, കളയുകയുള്ളൂ. പക്ഷെ എന്റെ നിമിത്തം നീ നിന്റെ ജീവനെ കളഞ്ഞാ നീ അതിനെ നേടും. അപ്പൊ ജീവനെ നേടാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഇനി നമുക്കായിട്ട് ജീവിക്കാതെ ഇനി നാം ക്രിസ്തുവിനായിട്ട് ജീവിക്കണം. അതായത് ഒരു ഞായറാഴ്ച 2 മണിക്കൂർ കർത്താവിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എനിക്കായി ജീവിക്കാൻ, കർത്താവിനോട് പ്രാർത്ഥിച്ച് കുറെയൊക്കെ സമ്പാദിച്ച് ഇതാ ജോലിക്ക് പോയി കുറെ സമ്പാദിച്ച് അവസാനിപ്പിച്ചാൽ നീ നിന്റെ ജീവനെ കളയും. പകരം കർത്താവിന് വചനം പറയാ, നീ ഇനി തൊടുന്നുള്ള ജീവിതകാലം കർത്താവിനായിട്ട് ജീവിക്കുക. അതിന്റെ അർത്ഥം നീ ജോലി എടുക്കേണ്ടതല്ല. ജോലി എടുക്ക. ആ ജോലി എടുക്കുമ്പോൾ ഞാൻ ജോലി എടുക്കുന്ന എന്തിനാണെന്നറിയാമോ? എന്റെ കർത്താവിന് വേണ്ടിയാ ഞാൻ ജോലി എടുക്കുന്നത്. ഈ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടാകണം. ഈ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടാകണം. ഇതിപ്പോ മത്തായിയുടെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം പറഞ്ഞു ഇല്ലേ, എല്ലാ സുവിശേഷത്തിലും ഇത് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സുവിശേഷ വേദികളിൽ സാധാരണ ഇത് കേൾക്കുകയില്ല. ആരെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം. അവർ യഥാർത്ഥത്തിൽ ആ ചാനലല്ല. അല്ലാത്ത വ്യക്തികൾ ആ ചാനലിലേക്ക് വരണം. ആ അല്ലെങ്കിൽ ജനത്തിന് അപകടമാ, അവരുടെ ജീവിതത്തിൽ അപകടമാണ്. കടന്നു വന്നാട്ടെ ലൂക്കോസ് സുവിശേഷം, മാർക്കോസ് സുവിശേഷം 8:35, മാർക്കോസ് 8:35.
പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം?
കാരണം മനുഷ്യൻ ഇപ്പോ ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിച്ച് ആരാധിച്ച് സർവ്വലോകവും നേടിയെടുക്കാനാണ്. അവൻ സർവ്വലോകവും നേടി, സകത്തേരി കൊണ്ട് തീർന്ന മുഴുവൻ നേടി. പക്ഷേ അവന്റെ ജീവനെ കളഞ്ഞാൽ എന്താ ഗുണമുള്ളത്? അവന്റെ ജീവനെ കളഞ്ഞാൽ എന്താ ഗുണമുള്ളത്? സർവ്വലോകം നേടുന്ന എക്സ്പെൻസ് കൊണ്ട്, എക്സ്പെൻസിന്റെ കീഴിൽ ജീവനെ കളഞ്ഞു. ഈ ചെറിയ ജീവിതം കൊണ്ട് ആ സർവ്വലോകവും നേടി. ഇവിടുത്തെ സിസ്റ്റം വെച്ച് സർവ്വലോകവും നേടി. പക്ഷേ അവന്റെ ജീവൻ തീരുകയാണ്, അവളുടെ ജീവൻ തീരുകയാണ്. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? എന്താ കർത്താവ് ചോദിക്കുന്നത്? തീരുകയാണ്, അതുകൊണ്ട് എന്താ ഗുണം? പകരം നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതാ നിന്റെ കൊച്ചു ജീവനെ നീ ജോലി എടുത്തുകൊണ്ട്, നീ പണി എടുത്തുകൊണ്ട് തന്നെ ഇതാ ആ കർത്താവിന്റെ പദ്ധതിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന്റെ പദ്ധതിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റുള്ളവരോട് ഈ ദൈവരാജ്യ സുവിശേഷം അറിയിക്കണം. കർത്താവ് യേശുവിനെ കുറിച്ച് അവരോട് പറയണം. അയ്യോ ബ്രദറെ, എനിക്ക് അതിനുള്ള കഴിവില്ല. കഴിവോ ഇല്ല എങ്കിൽ ഇതാ ഇതാ ഓൾറെഡി പ്രസംഗിച്ച ഈ ചിന്തകള് ഒരു ചെറിയ ക്ലിക്ക് കൊടുത്താൽ മതിയല്ലോ. അനേകർക്ക് ഷെയർ ആകത്തില്ലേ? എന്തുകൊണ്ടാ ഷെയർ ചെയ്യാത്തത്? അയ്യോ ബ്രദർ, എന്റെ സ്റ്റാറ്റസ് വെച്ചോണ്ടിരുന്നു അറിയാലോ ഞാൻ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ കുറിച്ച് നാണിച്ചാൽ നിങ്ങളെ കുറിച്ച് ഞാൻ എന്റെ പിതാവിന്റെയും അവന്റെ ദൂതന്മാരുടെ മുമ്പിൽ നാണിക്കും. ഈ ഒരു വാഗ്ദത്തത്തിലേക്കല്ല വേണ്ടത് പോകേണ്ടത്. മറ്റുള്ളവരോട് അറിയിക്കേ, ദൈവത്തെ ചിന്തകൾ അറിയിക്കേ. നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കല്ലേ? കർത്താവിന് വേണ്ടി തുടർന്നുള്ള ജീവിതം ജീവിക്കേ. നമ്മുടെ ജീവിതം കണ്ടെത്താൻ നോക്കല്ലേ, കർത്താവിന് വേണ്ടി ജീവിക്കേ. അപ്പൊ കർത്താവ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കും, ദൈവം ആഗ്രഹിക്കുന്ന രീതി. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാസിലെ സിലിണ്ടറിലെ ആ ഗ്യാസ് തീർന്നുകൊണ്ട്, എൽ പി ജി തീർന്നുകൊണ്ടിരിക്കുന്നത് പോലെ തീർന്നുകൊണ്ടിരിക്കുക. റണ്ണിങ് ഔട്ട്. എല്ലാ സുവിശേഷത്തിലും പറയുന്നുണ്ട്, എല്ലാ സുവിശേഷത്തിലും. അടുത്ത് ഇതാ ലൂക്കോസ് സുവിശേഷം 17:33 നാം വായിച്ചേ, അല്ലെങ്കിൽ അത് വായിക്കേ. ലൂക്കോസ് 17:33. ഇപ്പൊ മത്തായി 2 കണ്ടു, മാർക്കോസിൽ കണ്ടു, ഇത് ലൂക്കോസിൽ നോക്കിക്കോ. 17:33 സ്ക്രീനിൽ എല്ലാം കാണാം. ഇത്
തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും.
അപ്പൊ ജീവനെ രക്ഷിക്കാൻ എന്താ വ്യവസ്ഥ? അതിനെ കളയണം. ആർക്കു വേണ്ടി? കർത്താവിന് വേണ്ടി. അതായത് കർത്താവിന് വേണ്ടി ജീവിച്ചോളണം. ഇനി കർത്താവിന് വേണ്ടി അങ്ങ് ജീവിച്ചോളണം. ഇതാണ് വില, എക്സ്പെൻസ്. ഇനി നിന്റെ ജീവനെ നേടാൻ നോക്കി അതിനെ കളയത്തേയുള്ളൂ. ഇപ്പൊ നാം ഇന്ന് ഏത് കാറ്റഗറിയിൽ പെടും? നമ്മുടെ മൂഢഹൃദയം ഇത് അന്വേഷിക്കും. ജീവനെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അന്വേഷിക്കണം. വേണ്ടത് അന്വേഷിക്കുന്നില്ല, വേണ്ടാത്തത് അന്വേഷിക്കുന്നു. യഥാർത്ഥത്തിൽ വേണ്ടത് നാം അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ ലോകത്തിൽ പോപ്പുലാരിറ്റി കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ലോകത്തിൽ പ്രശസ്തി കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ലോകത്തിൽ ദൈവം പോപ്പുലറായി തീരട്ടെ, ദൈവം പ്രശസ്തനായി തീരട്ടെ നമ്മളിലൂടെ. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കട്ടെ. ക്രിസ്തുവോ അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇനി അടുത്തത് ഒന്നും കൂടെ ഒരു വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാ അടുത്ത സുവിശേഷം, എല്ലാ സുവിശേഷത്തിലും ആവർത്തിച്ച് പറയുന്നതാണ് യോഹന്നാൻ 12:25. ഇത് തന്നെയാണ് അവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. 12:25.
തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.
സഹോദരങ്ങളെ, ഇനിയും നമുക്ക് വാക്യം വേണോ? നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ജീവന. അതുകൊണ്ടാ സ്വർഗത്തിൽ ഇത് നമുക്ക് അറിയാത്തത് കൊണ്ട് ഒരു മതവും പറയാത്ത, ഒരു മതങ്ങളും ഇത് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഒരു മതത്തിനും അറിയത്തില്ല, ഒരു ദൈവങ്ങൾക്കും അറിയത്തില്ല. പക്ഷെ സൃഷ്ടാവിന് മാത്രം അറിയാം നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്. ഇവൻ നമുക്ക് പോലും അറിയത്തില്ല നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന്. നമുക്ക് നഷ്ടപ്പെട്ടത് ജീവനാ ഏതനിൽ വെച്ച്. അത് മടക്കിത്തരാനായിട്ട് അറിവുള്ള വിവേകമുള്ള ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവമായ യഹോവയാണ് ദൈവം. ആ സ്വർഗീയ പിതാവാണ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചത്. എന്തിനാണെന്നറിയാമോ? ആ ജീവൻ തരാൻ. വേറെ ഒരൊറ്റ പുസ്തകത്തിലോ ഒറ്റ ദൈവമോ ഇതിനു വേണ്ടി വന്നിട്ടില്ല. ഇതിലൂടെ തന്നെ അറിയാം സത്യദൈവം ഏതാണ് അല്ലാത്ത ദൈവം ഏതാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ സുവിശേഷത്തിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതും നമ്മുടെ സുവിശേഷ വേദികളിൽ പറയാത്തതുമായ ഈ വാക്യം ബൈബിളിൽ നാം കണ്ടു. നമ്മുടെ ജീവനെ നേടുവാൻ കർത്താവ് പറഞ്ഞ വ്യവസ്ഥ, നീ നിന്റെ ജീവനെ നിനക്കായി ഉപയോഗിക്കാതെ നീ നിന്റെ ജീവനെ എനിക്കായിട്ട് തരിക. അങ്ങനെ നീ എനിക്കായിട്ട് തരുമ്പോൾ നിന്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും വിഷയങ്ങളും കാര്യമെല്ലാം എന്റേതായി മാറും. ഞാനത് മനോഹരമായി ചെയ്തു തരും. പക്ഷേ നിന്റെ ആ കൂപമണ്ഡൂപക ഹൃദയം അത് മാറുവാൻ, അതിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നത് മാറുവാൻ നീ തയ്യാറാകും. അതിനെ മാറ്റുവാൻ നീ തയ്യാറാകും. അതിനെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാകും. അതിനെ ഉപേക്ഷിക്കുമ്പോൾ അതിനോട് കൂടെ മൊത്തം പോകും. നീ മൊത്തം പോയി കഴിയും. പിന്നെ നിനക്ക് സ്വപ്നങ്ങളില്ല, നിനക്ക് ഇഷ്ടങ്ങളില്ല, നിനക്ക് ആഗ്രഹങ്ങളില്ല. നേരത്തെ നമ്മൾ ആ പൈതൽ പറഞ്ഞത് കേട്ടില്ലേ, ഇനിയെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യുന്നു. ദൈവം എന്ത് കാണിച്ചു തരുന്നു അത് ഞാൻ കാണിക്കുന്നു. കർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നില്ലേ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ എനിക്കൊന്നും കഴിയില്ല. ആ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഉയർത്തിക്കാം. നമ്മളുടെ ആ പഴയ ഹൃദയത്തെ, ആ കല്ലായുള്ള ഹൃദയത്തെ മാറ്റുന്ന ആ ദൈവിക ഓപ്പറേഷനിലെ കീഴിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് സമർപ്പിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ഒത്തി നോട്ടം, ആ കല്ലായുള്ള ഹൃദയത്തിലേക്ക് ഒരു ഒത്തി നോട്ടം ദൈവം നമുക്ക് സാധ്യമാക്കി തന്നു. തിന്മ അന്വേഷിക്കുന്ന, സ്വയം പുകഴാൻ അന്വേഷിക്കുന്ന, സ്വന്തം രാജ്യം കൊണ്ട് ഒരു സാമ്രാജ്യം ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന, എന്നാൽ അപ്പോൾ തന്നെ ദേവാലയത്തിലേക്ക് കയറി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് താഴ്മ അഭിനയിക്കുന്ന, കാപട്യക്കാരനായ അനന്യ സഫീറയെ പോലെ കാപട്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. തിന്മ നിറഞ്ഞ ആ ഹൃദയത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് ആ ഹൃദയം അന്വേഷിക്കുന്ന കാര്യങ്ങൾ നല്ലൊരു പങ്കും എന്നെ ചതിക്കുന്നതാണ്, ശ്രമത്തേക്ക് അപ്പുറം പോകാത്തതാണ്. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്ന ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ, അവനെ ഉപേക്ഷിക്കാൻ ദൈവം എന്നോട് കൽപ്പിക്കുമ്പോൾ, കർത്താവേ എന്റെ സ്വപ്നങ്ങളോടും എന്റെ ഇഷ്ടങ്ങളോടും എല്ലാം ചേർന്ന് ഇതാ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കുക. പക്ഷെ ഞാൻ വാങ്ങൊണ്ട് പറഞ്ഞുവെങ്കിലും കർത്താവേ അതെന്നിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുവാൻ ഈ പ്രയാസമുണ്ട്. അങ്ങനെ ജീവിതത്തെ സാധ്യമാക്കി തരണേ. ആ പുതിയതിനാൽ, പുതിയ ഹൃദയത്താൽ പഴയതിനെ നീക്കിക്കളയുവാൻ, ജീവനാൽ മരണമുള്ളതിനെ നീക്കിക്കളയുവാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും, എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ ഇതുവരെ ഞാനിത് അറിഞ്ഞില്ല, അങ്ങയുടെ സുവിശേഷങ്ങളിൽ നിന്നാലും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുവെന്ന്, നീ നിന്റെ ജീവനെ നേടുവാൻ നോക്കിയാൽ നീ അതിനെ കളയും, നീ നിന്റെ ജീവനെ എനിക്കായി കളഞ്ഞാൽ നീ അതിനെ നേടും. അതുകൊണ്ട് നമുക്ക് ഈ ജീവിതം ഇനി നമുക്ക് ജീവിക്കേണ്ട, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല ക്രിസ്തുവിന് ജീവിക്കാൻ തക്ക വേണം. ഈ ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന നല്ല വചനത്തിനായി ഓ നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭോഷത്വമുള്ള കല്ലായുള്ള ഹൃദയത്തിലേക്ക് ഒരു എത്തി നോട്ടം അങ്ങോട്ടേക്ക് ഒന്ന് നോക്കുക, അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അങ്ങ് അറിഞ്ഞതുകൊണ്ട് യേശുവേ ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചില്ല എന്ന് വചനം പറയും. ഇന്ന് ഞങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഒരല്പമായിട്ടൊന്ന് കാണുവാൻ അങ്ങ് കൃപ നൽകിയതിനായി നന്ദി. കർത്താവേ ഞങ്ങളുടെ ഹൃദയം എന്ന ഈ അടക്കളയിൽ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്നതിനായി നന്ദി. അകത്തുള്ളത് പുറത്തേക്ക് എടുത്ത് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കരുതെന്ന് പറഞ്ഞു തന്നതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, ഈ ജനത്തെയെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കേട്ട വചനം അവരുടെ ജീവിതത്തിൽ നൂറുമേന് തന്നെ ഫലം കൊയ്യുവാൻ അങ്ങ് ഇടയാക്കണമേ. ഒരുവൻ പോലെ പിശാചിന്റെ പിടിയിൽ പെട്ടുപോകാൻ അനുവദിക്കാതെ നിത്യജീവൻ അവകാശമാക്കുവാൻ എല്ലാവരുടെ ഹൃദയവും ജീവൻ അന്വേഷിക്കുന്നതായി തീരുവാൻ അങ്ങടയാക്കണമേ. ഇവിടെ സകല ആവശ്യങ്ങളും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. അങ്ങയുടെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിൽ കൽപ്പിക്കുകയാണ്. രോഗികളായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം യേശുവിന്റെ അടിപ്പണരാനുള്ള സൗഖ്യം ഇപ്പോൾ പ്രാപിക്കട്ടെ. ലോകാത്മാണ്ട് കൽപ്പിക്കുന്ന വേട്ടമാറ് കിങ്ഡം പ്രോപ്പർട്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹമായി മാറട്ടെ.
എല്ലാ മഹത്വ യഹോവയ്ക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ താങ്ക് യു ഡാഡി താങ്ക് യു താങ്ക് യു താങ്ക് യു. പ്രിയരെ, ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ കാണുന്നവർ, മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ എല്ലാം കാണുന്നവർ, ഇതാ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ, ദൂതന്മാരുടെ മുമ്പിൽ എല്ലാം ഇതാ നമ്മുടെ ജീവിതം, എന്റെ ജീവിതം എനിക്ക് വേണ്ടിയല്ല കർത്താവിന് വേണ്ടിയാണെന്ന് തെളിയിക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.